നിങ്ങളോട് ഒരുമിച്ച് ഒരു സൺഡേയും കൂടെ കൂട്ടായ്മ വിടുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. അതുകൊണ്ട് ഞാൻ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാളും തിരുവചനം പങ്കുവെപ്പാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അനുഭവം ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. ആ അനുഭവത്തെക്കാൾ മെച്ചമായ ഒരു അനുഭവം ലോകത്തിലില്ല. അതുകൊണ്ട് മനുഷ്യന്റെ അനുഭവങ്ങൾക്കൊക്കെ തന്നിൽ തന്നെ ഒരു പ്രസാദമുണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ അനുഭവത്തിൽ ദൈവത്തിന് മാത്രമാണ് പ്രസാദം ലഭിക്കുക. അതുകൊണ്ട് ഞാൻ തിരുവചനം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. നമുക്ക് അതിനായിട്ടൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കും.
അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ച് എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്.
മതി, പ്രാർത്ഥിക്കാം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിന്മധുരാമൃതവചനം കിന്നതയാകവി പോക്കും, നിന്മധുരാമൃതവചനം കിന്നതയാകവി പോക്കും, മഹിമയെഴും പരമേശ പാഹിമാമേശു മഹേശ, മഹിമയെഴും പരമേശ പാഹിമാമേശു മഹേശ. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ മളാന നീക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മുഖമുണ്ടെങ്കിൽ അവിടുത്തെ മുഖം പോലെ വേറൊരു മുഖമില്ല. 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും അങ്ങയുടെ മുഖത്തിലെ ശോഭയോളം ഈ ഭൂമിയിലെ ഒരു ശോഭയും ആകത്തില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ മ്ലാനത നീങ്ങിപ്പോകുന്നത്. നിന്റെ മധുരാമൃതമായ വചനമാണ് ഞങ്ങളുടെ ഖിന്നത നീക്കുന്നത്. കർത്താവേ, നിന്റെ ജനമായി ഞങ്ങൾ നിന്റെ മധുരമായ വചനത്തിന്റെ മുമ്പിലും നിന്റെ മുഖ തേജസ് കാണുവാനുമായി ഇരിക്കുന്ന സമയം, കർത്താവേ, ഞങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന സമയങ്ങളാക്കി ഈ സന്ദർഭത്തെ അവിടുന്ന് അഡ്രസ് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇതിനു മുമ്പ് മറ്റൊരു പശ്ചാത്തലത്തിൽ ഇതേ വാക്യം ഇവിടെ വായിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വചനം മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനതൊന്നുകൂടെ വായിക്കാം. അവൻ അന്ധബുദ്ധികളായി, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴുമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ഒരു സമൂഹത്തിലെ ആൾക്കാരുടെ ലിസ്റ്റാണ് നാം ആ വാക്യത്തിൽ വായിച്ചത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി, നിങ്ങൾ പഠിക്കുന്ന കോളേജ്, നിങ്ങൾ ദിനം പ്രതി ഇടപെടുന്ന ഒരു സമൂഹത്തിലെ ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് വേണേ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ ഇങ്ങനെ എഴുതാം. അവർ അന്ധബുദ്ധികളാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ കാണാൻ മെച്ചമുള്ളവരാണ്. വിദ്യാഭ്യാസം കൊണ്ടും കഴിവുകൊണ്ടും ഒരുപക്ഷെ അവർ നമ്മളെക്കാളും ഉയർന്നു നിൽക്കുന്നവരാണ്. പക്ഷെ വേദോസ്തവം അവരെ കുറിച്ച് പറയുന്നത് ദേ ആർ ബ്ലൈൻഡ്, അവർ അന്ധബുദ്ധികളാണ്. അവർ അന്ധബുദ്ധികളാണ്, രണ്ട് അജ്ഞാനികളാണ്. രണ്ടാമത്തെ വാക്ക് എന്താണ്? അജ്ഞാനികളാണ്. മൂന്ന്, ഹൃദയകാഠിന്യം ഉള്ളവരാണ്. അവരുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. 4, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നുപോയവർ. 5, മനസ്സ് തഴമ്പിച്ചവരാ. 6, അത്യാഗ്രഹികൾ. 7, സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് ഏൽപ്പിച്ചവർ. ഈ നിലയിൽ ഉള്ള പ്രത്യേക സവിശേഷതയുള്ള ഒരു ജനമാണ് പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചുറ്റുമുള്ളത്. അത് നിങ്ങളിനിയും നിങ്ങളുടെ ബന്ധുക്കാരുടെ കല്യാണത്തിന് പോയാലും നിങ്ങളുടെ കുട്ടിയെ കോളേജിൽ അഡ്മിഷനും ഉണ്ട്, സ്കൂളിൽ അഡ്മിഷനും ഉണ്ടായാലും പുറമേയുള്ള അവരെ നിങ്ങൾ കാണുന്നതിനപ്പുറം അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അന്ധബുദ്ധികൾ, അജ്ഞാനികൾ, ഹൃദയം തഴമ്പിച്ചു പോയവർ, ദൈവത്തിൽ നിന്ന് അവന്റെ ജീവനിൽ നിന്ന് അകന്നവർ. ഇങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായി ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ നമ്മളിൽ നിന്നും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നമുക്കിങ്ങനെ പറയാം, ബ്രദർ, ഞങ്ങൾ പാർക്കുന്ന ഏരിയയിൽ ഹൃദയകാഠിന്യം ഉള്ളവർ കൂടുതലാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി മനം തഴിപ്പിച്ചവരാ കൂടുതൽ. അതുകൊണ്ട് അവരുടെ ഇടയിൽ പാർക്ക് ബുദ്ധിമുട്ടാണ്. ബ്രദറിനറിയാമല്ലാട്ടോ, ഞാൻ എന്റെ അമ്മായിപ്പിനും അമ്മായിമ്മയും ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ഹൃദയകാഠിന്യം ഉള്ളവരാ. യെസ്. അപ്പൊ എന്നെയും നിന്നെയും ദൈവം വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള പേരുള്ള ആൾക്കാരുടെ നടുവിലാണ്. പക്ഷെ എന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? 20-ാമത്തെ വാക്യം, നിങ്ങളോ യേശുവിൽ സാക്ഷ്യമുള്ളതുപോലെ, യേശുവിൽ സത്യമുള്ളതുപോലെ. അപ്പോ നിങ്ങൾക്ക് ചുറ്റും കാപട്യക്കാർ ഇത്രയും ഉള്ളപ്പോൾ നമുക്ക് അവരെ ഈ നിലയിൽ ഒരുപക്ഷെ അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ അതാ. പക്ഷെ നിങ്ങൾ യേശുവിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, യേശുവിൽ മാത്രമാണ് സത്യമുള്ളത്. നിങ്ങൾ കൂടെ കിടക്കുന്ന നിന്റെ ഭർത്താവിൽ പോലും സത്യമില്ല. നീ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിന്റെ അപ്പനിൽ പോലും പൂർണ്ണ സത്യമില്ല. ഇത്രയും ഹൃദയകാഠിന്യക്കാരുടെയും അന്ധബുദ്ധികളുടെയും ദൈവത്തിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരുടെയും ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരുടെയും നടുവിൽ നീ ജീവിക്കുമ്പോൾ സത്യം മാത്രമുള്ള ഒരുവനെ നീ നോക്കണമെന്നാണ് പൗലൂസ് എഫേസ്യരോട് പറയുന്നത്. യേശുവിൽ സത്യമുള്ളതുപോലെ. ബ്രദറെ, സത്യമില്ല, സത്യമില്ല, മൊത്തം അഴിമതിയാ, ഭൂമിയിൽ ആർക്കും സത്യമില്ല. യെസ്. പക്ഷെ യേശുവിൽ സത്യമുണ്ടല്ലോ, യേശുവിൽ സത്യമുണ്ടല്ലോ. പ്രൈസ് ദ ലോർഡ്. ഞാൻ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴും നോക്കും തോറും ജീവിതത്തിൽ ഒളിച്ചോടാൻ കഴിയുന്നില്ല. യേശുവിനെ കൂടുതൽ അടുത്ത് ധ്യാനിക്കും തോറും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മടുത്തൊളിച്ചോടാൻ നമുക്ക് കഴിയത്തില്ല. മോർ യു ലിസൺ യുവർ ലോർഡ്. നിന്റെ യേശുവിനെ നീ കൂടുതൽ ധ്യാനിക്കും തോറും ഹൃദയകാഠിന്യക്കാരുടെ നടുവിൽ യേശുവിൽ സത്യമുണ്ട്, നിനക്ക് യേശുവിൽ സത്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയൊരു സ്ഥലത്ത് എന്നോട് അവിടുത്തെ സഹോദരി പറഞ്ഞു, ഞങ്ങളുടെ മനുഷ്യൻ വായെടുത്താൽ സത്യം പറയത്തില്ല. ഞാൻ പറഞ്ഞു, യേശുവിൽ സത്യമുണ്ട്, യേശുവിൽ സത്യമുണ്ട്. നീ യേശുവിനെ ധ്യാനിച്ചാൽ മതി, യേശുവിനെ ധ്യാനിച്ചാൽ മതി. അതുകൊണ്ട് ഒരു ഈ വിപരീത സാഹചര്യങ്ങൾക്ക് നടുവിൽ യേശുവിൽ സത്യമുള്ളതുപോലെ നീ തോക്കുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, ഈ വക മനുഷ്യരാൽ ബാധിക്കപ്പെടുമ്പോൾ യേശുവിലേക്ക് നോക്കിയിട്ട് പറയണം, എന്റെ യേശുവിൽ സത്യം ഉണ്ട്. ഹല്ലേലൂയ. അതാണ് എന്നെ ആത്യന്തികമായിട്ട് ബലപ്പെടുത്തിയ ഒരു കാര്യം, യേശുവിൽ സത്യം ഉള്ളതുപോലെ. 2, അവനെക്കുറിച്ച് കേട്ടു. 2, അവനെക്കുറിച്ച് ഞാൻ ചിലത് കേട്ടിട്ടുണ്ട്. ഇത്രയും ടഫായിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ ഞാൻ അവരെ അല്ല ശ്രദ്ധിക്കുന്നത്, അവനെക്കുറിച്ച് ഞാൻ കേട്ടു. മറ്റൊന്ന് അവനെക്കുറിച്ച് കേട്ടത്. അവനെന്താ, അവനെക്കുറിച്ച് എന്താ ഞാൻ കേട്ടത്? എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്റെ നുഖം എന്താ ഹൃദയകാഠിന്യക്കാരുടെ നടുവിൽ ഞാനാണ് സോഫ്റ്റ്, എന്റെ മനസ്സ് വളരെ സോഫ്റ്റാ, മൃദുവാണ്, എന്റെ നുഖം ലഘുവാണ്. നീ അവനെക്കുറിച്ച് ചിലത് കേട്ടായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. അത് ഈ ഹൃദയകാഠിന്യക്കാരുടെ നടുവിൽ ജീവിച്ച് ജീവിച്ച് നീ അങ്ങ് മറന്നുപോയി. അവർക്ക് സത്യമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നീ യേശുവിലുള്ള സത്യത്തെ മുറുകെ പിടിക്കുന്നത് അങ്ങ് നഷ്ടപ്പെടുത്തിപ്പോയി. യേശുവിൽ സത്യമുള്ളതുപോലെ. 2, യേശുവിനെ കേട്ടു. നിങ്ങൾ യേശുവിനെ കേട്ടു. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 18 വർഷം ഈ സഭയിൽ നിങ്ങൾ യേശുവിനെ കേട്ടു, നിങ്ങൾ യേശുവിനെ വായിച്ചു, നിങ്ങൾ യേശുവിനെ കുറിച്ച് ഓഡിയോ സി ഡി കേട്ടു, യേശുവിനെ കുറിച്ച് വീഡിയോ സി ഡി കേട്ടു. ഇവരുടെ നടുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ വണ്ണം അതിന്റെ നടുവിൽ, അതിന്റെ നടുവിൽ യേശുവിൽ സത്യമുള്ളതുപോലെയും യേശുവിനെ കേട്ടവനായിട്ടും എഫസോസുകാരെ നിങ്ങൾ ജീവിക്കണം. ദൈവം ഇവരുടെ മനസ്സ് മാറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് നിന്നെ അവരുടെ നടുവിൽ യേശുവോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൽ നീ കേട്ടതും, രണ്ട്, അവനിൽ ഉപദേശം ലഭിച്ചു. മൂന്ന് കാര്യങ്ങളാണ്. യേശുവിൽ ഉപദേശം ലഭിക്കപ്പെട്ടവരാണ്, യേശുവിനെ കേട്ടവരാണ്, യേശുവിൽ സത്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ്. ആ അടുത്ത വാക്ക് നമ്മളോട് ഷാർപ്പായിട്ട് സംസാരിക്കുകയാണ്. എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയല്ല പഠിച്ചത്. നീ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചത് വെച്ച് നോക്കിയാൽ എന്താ പ്രശ്നം? എന്താ, എന്താണ് നിന്റെ പ്രശ്നം? മനം തഴമ്പിച്ചവരുടെ നടുവിൽ ജീവിക്കാൻ നിനക്ക് എന്താ പ്രശ്നം? നീ യേശുവിനെ കുറിച്ച് ഇങ്ങനെയല്ല കേട്ടത്. ഹല്ലേലൂയ. എഫസോസുകാർക്ക് ഒരുപക്ഷെ ഈ നിലയിലുള്ള ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ ജീവിച്ചപ്പോൾ ഒറ്റയ്ക്ക് വിശ്വാസി വന്നവർ കാണാം. അപ്പൊ അവർക്ക് അവരുടെ ബന്ധുക്കളുമായിട്ട് നിരന്തരം പല കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. എഫസോസിൽ ആദ്യമായിട്ട് സുവിശേഷം എത്തിയപ്പോൾ നിങ്ങൾക്കറിയാം, പ്രത്യേകമായ ഒരു ദേവിയാൽ പ്രസിദ്ധമായിരിക്കുന്ന ആ സ്ഥലത്ത് വളരെ പോരാട്ടങ്ങളുണ്ട്. ഹൃദയകാഠിന്യമാ, ദൈവത്തിൽ നിന്ന് അകന്നവരാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ പൗലോസ് പറയുകയാണ്, അതൊരു എക്സ്ക്യൂസ് അല്ല, യേശുവിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെയല്ലോ കേട്ടത്. യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയല്ലോ. സോ വാട്ട് യു ലേൺ ഫ്രം ജീസസ് നൗ ദാറ്റ് യു ഹാവ് ടു പുട്ട് ഇൻ യുവർ പ്രാക്ടിക്കൽ ലൈഫ്. അവനിൽ സത്യം, അവനെ കേട്ടു, അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചു എങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചത്. എനിക്ക് ഈ വാക്യം വായിച്ചപ്പോഴൊക്കെ എന്റെ ഹൃദയത്തെ എല്ലാ സാഹചര്യങ്ങൾക്കും നടുവിലും എന്നെ ഒരു ദൈവമനുഷ്യനാക്കി നിർത്താൻ എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, എന്റെ യേശുവിൽ മാത്രമേ സത്യമുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നിൽക്കുക. രണ്ട്, നിന്റെ യേശുവിനെ ശ്രദ്ധിച്ച് കേൾക്കുക. മൂന്ന്, അവനാൽ ഉപദേശിക്കപ്പെട്ടവനായിട്ടിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം എനിക്ക് പ്രാക്ടിക്കില്ല, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ നീ വഷളായി പോകത്തില്ല. നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും നല്ലവരാ, വി ഓൾ ആർ ഗുഡ് പീപ്പിൾ, ബട്ട് സം ടൈം ഉള്ളി, അതാണ് പ്രശ്നം. വല്ലപ്പോഴും നല്ലവരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ യുണീക്കായ സ്വഭാവങ്ങളുണ്ട്, പക്ഷെ വല്ലപ്പോഴും ഉള്ളൂ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ നമ്മളെ കോരിത്തെരിപ്പിച്ച് കളയും, പക്ഷെ എപ്പോഴും അവർ നല്ലവരല്ല. സംഡേയും ദേ ആർ ടു ബാഡ്. കാരണം എന്താണെന്നറിയോ, ഈ ഈ ഈ ആൾക്കാരുടെ, ഈ സൊസൈറ്റിയുടെ നടുവിൽ ജീവിക്കുമ്പോൾ എനിക്കറിയാം എത്രയോ പേർ ആരാധന മുടക്കി വീട്ടിയിരിക്കുന്നു. ബ്രദറെ, ചർച്ചിലൊന്നും പോയിട്ട് കാര്യമില്ല, മുഴുവനും തട്ടിപ്പും വെട്ടിപ്പുള്ളവും മരവന്മാരുടെ കൂടെ ഇരുന്ന് ആരാധിച്ചിട്ട് എന്നാ പ്രയോജനം? ഈ മനം തഴുമ്പിച്ചവരുടെ ലിസ്റ്റ് നമുക്ക് ചർച്ചിലും കൊണ്ടുവരാം. അതിൻ്റെ അകത്തുകൊണ്ട് ഈ ആൾക്കാരൊക്കെ മടുത്തു പോകുന്ന ഒത്തിരി ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ, എനിക്കും ആ മടുപ്പ് വന്നിട്ടുണ്ട്. ബട്ട് യേശു എന്നെ റിഫ്രഷ് ചെയ്യുന്നു. ഏത് മനുഷ്യന്റെയും കൂടെ ജീവിക്കാൻ യേശു എന്നെ റിഫ്രഷ് ചെയ്യുന്നു. അവനിൽ മാത്രമാണ് സത്യം. ഹല്ലേലൂയ. ഈ ഒരു സത്യത്തെ ഹൃദയത്തിൽ നിങ്ങൾ തിരിച്ചറിയുക. യേശുവിനോട് അനുരൂപപ്പെടാനാണ് നിങ്ങൾ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗത്തോട് ചേർന്ന് നമ്മൾ ഒത്തിരി വചനങ്ങൾ വായിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ കഴിഞ്ഞ നാളുകളിലെ ഈ ജീവിതയാത്രയും, ഈ കഴിഞ്ഞ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ പ്രത്യേകമായിട്ട് യേശുവിനെ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കി. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആത്മീയ ജീവിതം നയിക്കാൻ കൂടുതൽ കൊതി തോന്നിയത്. See, when you listen to your Lord more, you will have more desire to follow your father. ഞാൻ പോയ സ്ഥലത്ത് എന്റെ കൂടെ ചെലവഴിക്കപ്പെട്ട ദേവദാസന്മാർക്കെല്ലാം കൊടുത്ത അസൈൻമെന്റ് ഇതാണ്, യു ജസ്റ്റ് റീഡ് ദ ഗോസ്പൽ. നിങ്ങൾ സുവിശേഷം അടുത്ത 4 മാസം വായിക്കുക, യേശുവിനെ വായിക്കുക, യേശുവിനെ കേൾക്കുക, യേശുവിനെ ധ്യാനിക്കുക. സുവിശേഷ വേലയിൽ അത്യാവശ്യം കാര്യം മാത്രം ചെയ്ത ശേഷം നിങ്ങൾ സുവിശേഷം വായിക്കുക. എനിക്ക് സന്തോഷമുണ്ട്, ചിലടക്ക് ഇടയ്ക്ക് ഫോൺ വിളിച്ചു പറഞ്ഞു മർക്കോസ് വരെയായി. ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ജീവിക്കാൻ ഒരു കാരണമുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യേശുവിന് പിതാവിനോടുള്ള സ്നേഹവും പിതാവിനോടുള്ള അനുസരണവും കൊതിപ്പിക്കുന്നതാണ്. എപ്പോഴും യേശു നമുക്ക് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഒരു കൊതി തരുന്നവനാണ്, ഒരു കൊതി തരുന്നവനാണ്. എനിക്ക് ഒത്തിരി ആത്മീയ സുഹൃത്തുക്കളുണ്ട്, പക്ഷെ അവർക്കെല്ലാവർക്കും എന്നെ ഒരു പരിധി വരെ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. പക്ഷെ യേശു ഇന്നും നമ്മളെ കൊതിപ്പിക്കുന്നു. നിങ്ങൾ ഈ സഭയിലുള്ള ഏറ്റവും ആത്മീയനെന്ന് വിചാരിക്കുന്ന സഹോദരനെ കണ്ടു മടുത്താലും യേശുവിൽ നിന്ന് നിങ്ങൾ ഉപദേശം ലഭിച്ചത് ഇങ്ങനെയല്ലോ. അവനെ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷം വർദ്ധിക്കും. ഈ നാളുകളിൽ എനിക്ക് സ്വർഗീയ പിതാവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചത് ആരുടെയും പ്രസംഗം കേട്ടിട്ടല്ല, ഞാനൊരു പുസ്തകവും വായിച്ചിട്ടല്ല. എനിക്ക് പുസ്തകം വായിക്കാൻ മേല, വിടലി വേദനയാണ്. ഞാൻ യേശുവിനെ അധികം അധികം കൊച്ചു കൊച്ചു കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ഡിസയർ കൂടുതൽ ജനിപ്പിച്ചു, ഈ പിതാവിനെ എനിക്കും കൂടുതൽ സ്നേഹിക്കണം, സ്നേഹിക്കണം. അവനെ കേൾക്കുക, അവനുടെ സത്യത്തെ ഉൾക്കൊള്ളുക, അവന്റെ ഉപദേശത്താൽ പിടിക്കപ്പെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശുവിനെ ശ്രദ്ധിക്കാം. യേശുവിനെ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്നെ കൂടെ ശ്രദ്ധയോടെ കേൾക്കണം. യേശു ക്രിസ്തുവിനെ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാലിൽ തൈലമൊഴിച്ച മറിയ വെങ്കൽ ഭരണി പൊട്ടിച്ചൊഴിച്ച ആ കഥ നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ വചനം പറയുന്നതിന് മുമ്പ് ഞാൻ അതിലേക്കൊന്ന് ജസ്റ്റ് ആ ഇൻട്രഡക്ഷൻ ആയിട്ടൊന്ന് പറയാം. അന്ന് ജീവിച്ചിരുന്ന ഒരൊറ്റ യഹൂദ മതാനുസാരികൾക്കോ യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്കോ ആരോടെങ്കിലും ചോദിച്ചാൽ യേശുവിനെ എങ്ങനെയൊക്കെ സെർവ് ചെയ്യാം എന്ന ഒരു ഐഡിയ ഇതുപോലെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല. നിലവിൽ അന്ന് ജീവിച്ചിരുന്ന 12 ശിഷ്യന്മാർക്കോ അന്നത്തെ യാഥാസ്ഥികരായ യഹൂദ പരീശന്മാർക്കോ ശാസ്ത്രിമാർക്കോ അവരാരോടെങ്കിലും ചോദിച്ചാൽ ഷി വിൽ നെവർ ഗെറ്റ് ആൻ ഐഡിയ. അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഐഡിയ അവരിൽ നിന്ന് ലഭിക്കത്തില്ല. എങ്ങനത്തെ ഐഡിയ? യേശുവിനെ തനിക്കുള്ള ഏറ്റവും ഉത്തമമായതുകൊണ്ട് അവനെ മുഴുവനായിട്ട് അഭിഷേകം ചെയ്ത് ആരാധിക്കുക. ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. യുവർ ബെസ്റ്റ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം ദ പുൾപിറ്റ്. നിനക്ക് ദൈവത്തിനും ഇടയിലുള്ള ഏറ്റവും വെരി ബെസ്റ്റിനെ നിനക്ക് അർപ്പിക്കാനായിട്ടുള്ള ആലോചന പുൾപിറ്റിൽ നിന്നല്ല വരാൻ കിടക്കുന്നത്. അത് നീയും നിന്റെ കർത്താവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം വർദ്ധിക്കുന്നതിനനുസരിച്ച് നീ ഹൃദയത്തിലാണ് ഗൈഡ് ചെയ്യപ്പെടുന്നത്. എന്റെ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. ഞാനത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യു വിൽ നോട്ട് ഗെറ്റ് ബെറ്റർ ഐഡിയ ഫ്രം എനി വൺ എൽസ്. നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ ബെറ്റർ ഐഡിയ ഒരു മനുഷ്യനിൽ നിന്നും കിട്ടത്തില്ല. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ലീഡർക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതിനും അപ്പുറത്തുണ്ട്, നിനക്ക് നിന്റെ ദൈവത്തെ സേവിക്കുന്നതിൽ. ഹല്ലേലൂയ. നിനക്ക് നിന്റെ ദൈവത്തെ സേവിക്കുന്നതിൽ നിന്റെ ലീഡർക്ക് നിന്നോട്ട് നിന്റെ എൽഡർക്ക് നിന്നോട് പറഞ്ഞു തരാൻ കഴിയുന്നതിനും അപ്പുറത്ത് നിനക്ക് നിന്റെ സ്നേഹിപ്പാൻ കഴിയുന്ന സവിശേഷമായ തലത് കിടപ്പുണ്ട്. ദൈവത്തിന്റെ സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ ദാസന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും നല്ലത് പുസ്തകം വായിച്ചിട്ട് അല്ല ഇനി വരാനുള്ളത്. ഇവിടെ നിന്ന് കേൾക്കുന്ന പ്രസംഗത്തിൽ നിന്നല്ല അടുത്തത് വരാനുള്ളത്. അവർക്കാർക്കും പോകാത്ത ഒരു ഐഡിയ നിന്റെ ഉള്ളത്തിൽ തന്നെ ദൈവം നിനക്ക് തന്നിട്ട് നീ അവനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇതാണ് അവന് കൊടുക്കാവുന്നതിൽ ഏറ്റവും ഉത്തമം. ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദ പുൾപിറ്റ്, ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദ ബുക്ക്, ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദ സിഡി. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയാത്തത്? നാം അവനെ ശ്രദ്ധിച്ചു നോക്കുന്നില്ല. അന്ന് ആരോടെങ്കിലും ഐഡിയ ചോദിച്ചിരുന്നെങ്കിൽ മറിയക്കൊരിക്കലും അങ്ങനെ ഒരു ഭരണി പൊട്ടിച്ചു കൊടുക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്നറിയോ, യേശുവിന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവിന് ഒരു മനുഷ്യന്റെ പോലും ആലോചന ചോദിക്കേണ്ടി വന്നില്ല. എങ്ങനെയാണ് ഈ ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് സ്നേഹിക്കാനൊക്കെ പറ്റുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്നും ചോദിക്കേണ്ടി വരുന്നില്ല. കാരണം അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചാൽ, ഒരു നല്ല അഭിപ്രായം, നല്ലൊരു ഐഡിയ പറഞ്ഞു തരാൻ ആ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ സഭയിലെ സഹോദരി സഹോദരന്മാർക്കല്ല, നിങ്ങളെ ആത്മീയമായിട്ട് ഇനിയും അധികം വളർത്താൻ കഴിയുന്ന ഐഡിയ അവരുടെ കയ്യിലാണ് കിടക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ്? നിങ്ങൾ അത് വിശ്വസിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ അധപതനത്തിന്റെ കാരണം. ഫ്രൈസലോ, നിങ്ങൾ അധപതിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇഫ് ദർ ഇസ് എനി ചാൻസ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നെന്നറിയോ, എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്റെ ദൈവത്തെ സമ്പൂർണമായി സ്നേഹിക്കാനുള്ള വിശേഷമായ ഞാനും ദൈവത്തിനും ഇടയിലുള്ള ആ കാര്യം മറ്റൊരാൾ നിർദ്ദേശിക്കുന്നതിൽ നിന്നല്ല എന്നിൽ നിന്ന് വരാനിരിക്കുന്നത്. അത് ഞാൻ അവനെ ശ്രദ്ധിച്ചു നോക്കും തോറും മറ്റാർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് എനിക്കിനിയും എന്റേതായ ഹൃദയത്തിൽ നിന്നും ഉള്ളത്തിൽ നിന്നും പൊട്ടിച്ചൊഴുക്കാൻ ചിലത് ശേഷിക്കുന്നുണ്ട് എന്ന് ദൈവം എന്നോട് പറയുകയാണ്, സംസാരിക്കുക. സോ ഐ സ്റ്റാർട്ട് വാച്ചിങ് ജീസസ്. അതുകൊണ്ട് ഞാൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. ആർക്കും പോകുന്നില്ലല്ലോ ഈ ഐഡിയ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുന്നവർ ബഹുദൂരം മുന്നോട്ട് പോകുന്നുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുന്നവർ പൊട്ടിക്കുന്നുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുന്നവർ മനം തഴിപ്പിച്ചവരുടെ നടുവിൽ തഴമ്പിച്ചവരായിട്ട് നിൽക്കുന്നില്ല. യേശുവിനെ ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് പുത്തൻ പുത്തൻ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇറ്റ്സ് വെരി പിറ്റിഫുൾ. ദൈവത്തിന്റെ സഭയിൽ ഇത്ര പ്രാവശ്യം നാം ആവർത്തിച്ച് ആവർത്തിച്ച് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം എന്നൊക്കെ പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ച് അങ്ങോട്ടൊന്ന് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് നിന്നു പോവുക. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ, ഹൃദയത്തിന്റെ ആഴത്തിൽ, ഉള്ളത്തിൽ നിന്നുള്ള പൊട്ടിക്കൽ ഇതുവരെ വന്നിട്ടില്ല. പറഞ്ഞതും കേട്ടതും വായിച്ചതിൽ നിന്നും ഐഡിയ കിട്ടിയിട്ടുണ്ട് ആരാധിക്കാൻ. പക്ഷേ നീ തന്നെ നിന്റെ ഉള്ളത്തിൽ മറ്റാരിൽ നിന്നും കേൾക്കാൻ കാത്തിരിക്കാതെ എനിക്ക് ചിലത് ദൈവത്തിൽ നിന്നും അനുഭവിച്ച് ദൈവത്തിന് കൊടുക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കൊണ്ട് ചോറിനാൻ പോയൊരു വീട്ടില് ഞാൻ കൈയെഴുകി ഇവിടുത്തെ ടേബിളിൽ ഇരിക്കുമ്പോൾ അവിടെ രണ്ടു പിള്ളേരും ഇരുന്നു. അപ്പൊ ഇളയവനോട് വീട്ടുകാരി ചോദിച്ചു, എടാ നീ കൈയെഴുകിയോ? അപ്പൊ അവന്റെ സിമ്പിൾ ആയിട്ടുള്ള മറുപടി, അച്ചാച്ചൻ കൈയെഴുകിയില്ല, പിന്നെ ഞാൻ എന്തിനായി എഴുതുന്നു? അവനെല്ലാവരെയും നോക്കുന്ന അച്ചാച്ചൻ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് അവനും ചെയ്യുന്നു. അച്ചാച്ചൻ കൈയെഴുകിയില്ല, ഞാനും കൈയെഴുകിയില്ല. ബ്രദർമാര് പറഞ്ഞില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഒരുമാതിരി പരുവത്തിലൊക്കെ ചെയ്തു വരുന്നുണ്ട്. നോ 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 നോ. സഭ എവിടെയാണ് കുടുങ്ങി നിൽക്കുന്നത് ഞാൻ പറയാം. സഭ ഇന്നും മറ്റൊരാളുടെ ഐഡിയയ്ക്ക് കാത്തിരിക്കുക. ബട്ട് മറിയ അങ്ങനെയല്ല. മറിയയ്ക്ക് ഒരു ഐഡിയ പറയാൻ ഭൂമിയിൽ ആ നിലയിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ അവൾ യേശുവിനെ വാച്ച് ചെയ്തപ്പോൾ അവളുടെ ഉള്ളത്തിൽ നിന്നും മറ്റൊരു ഇൻഫർമേഷൻസിന് വേണ്ടി കാത്തു നിൽക്കാതെ അവൾ അവളുടെ യേശുവിനെ ആരാധിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഐ ഹാവ് ടു വാച്ച് ജീസസ്. എന്റെ യേശുവിനെ ഞാൻ ധ്യാനിച്ചാൽ മറ്റാരും നിന്നെ ഉപദേശിക്കേണ്ട ആവശ്യം വരാതെ തന്നെ നിങ്ങളെല്ലാവരും അവനെ അറിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ യേശുവിൽ നിന്ന് പഠിച്ച കൊച്ചു കൊച്ചു ചില പാഠങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാം. ഒത്തിരി കാര്യങ്ങൾ യേശുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് കൂടുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ചില വചനങ്ങൾ, ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കാണാതെ ശ്രദ്ധിക്കാതെ പോയതായ ചില വചനങ്ങൾ, യേശുവും പിതാവുമായിട്ടുള്ള സ്നേഹബന്ധവും അനുസരണവുമാണ് ഞാൻ ആമുഖമായിട്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അഡ്രസ് ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ രണ്ടാമത്തെ അധ്യായം 49-ാമത്തെ വാക്യം.
അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിനെ?
യെസ്,
എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു.
ഒന്നാമത് നമ്മൾ യേശുവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ ജീവിതകാലത്ത് നടന്ന ഒരു സംഭവത്തിലെ ഒന്ന്, വളരെ സിമ്പിളായ, വളരെ ഫെമിലിയറായ ഒരു വചനം. യേശുവിനെ ദേവാലയത്തിൽ 12-ാമത്തെ വയസ്സിൽ കാണാതെ പോയി എന്ന് നമ്മൾ പറയുന്ന നിലയിൽ പിതാവിനും മാതാവിനും കൂടെ ഇല്ലാതെ 3 ദിവസം അവർ വഴിദൂരം പോയ ശേഷം, അവർ മടങ്ങി വന്ന ശേഷം അവർ യേശുവിനെ ദേവാലയത്തിൽ ശാസ്ത്രിമാരോടൊപ്പം തിരുവചനങ്ങൾ പങ്കുവെക്കുന്നവനായി കണ്ടപ്പോൾ യേശു പറഞ്ഞൊരു വാക്ക് നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? ഞാൻ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, യേശു സ്നാനപ്പെട്ട ശേഷമല്ല ചൊവ്വായത്. യേശുവിനെ നന്മയുടെയും തിന്മയുടെയും തിരിച്ചറിവ് തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ ഉള്ളിലെ ലോങ്ങിങ് അവന്റെ പിതാവായിരുന്നു. സ്വർഗത്തിൽ പിതാവിന്റെ മടിയിൽ കിടന്ന് പിതാവിന്റെ മുഖം എന്നും കണ്ടിരുന്ന യേശുവിന് മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോഴും ആ സെയിം സ്റ്റാൻഡേർഡ് യേശുവിനെ കീപ്പപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. മനം തഴപ്പിച്ചവരുടെ നടുവിലാവും വന്നത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയവരുടെ നടുവിലാവും ജീവിച്ചത്, അജ്ഞാനികളുടെ നടുവിലാവും ജീവിച്ചത്. ബട്ട് വിത്ത് ദ സെയിം ക്ലൈമറ്റ്. എനിക്കത് അത്ഭുതം തോന്നി. ദൈവമേ, നീ ഒരു 12-വയസ്സുകാരനായ ചെറുകുട്ടിക്ക്, ബാലന്, അവൻ എപ്പോഴും ഒത്തിരി ബന്ധങ്ങളാൽ ആകർഷിക്കപ്പെട്ടവന്, അന്നേരം എന്നുള്ള ബന്ധങ്ങളാണ് അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ബന്ധങ്ങൾ അവൻ ഒത്തിരി സെന്റിമെന്റല്ല, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പെട്ടെന്നുള്ള സാഹചര്യങ്ങളാണ്. പക്ഷെ ശ്രദ്ധിക്കൂ, തനിക്ക് ഒത്തിരി കളിക്കൂട്ടുകാരുണ്ട് നസ്രത്തിൽ. തന്നോടൊപ്പം ഒരുപക്ഷെ ഊത്തൂതാനും കളിക്കാനും പന്ത് തട്ടാനും ഒക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. തന്നെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയും അപ്പനും തന്റെ സഹോദരന്മാരും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് തന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്ന ബന്ധുമിത്രാദികളും ഉണ്ട്. അവരെല്ലാം തരുന്ന സ്നേഹപ്രകടനങ്ങളുടെ നടുവിലും 12-ാമത്തെ വയസ്സിലും യേശുവിന്റെ ഉള്ളത്തിൽ നിന്ന് പിതാവ് പറിച്ചു നടപ്പെട്ടിട്ടില്ല മറ്റൊരിടത്തേക്ക്. അതെനിക്ക് അത്ഭുതമാണ്. പെട്ടെന്ന് ബന്ധങ്ങൾക്ക് നടുവിൽ യേശുവിനെ നഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു മാമോദീസയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നാൽ മതി, സ്തോത്രം 10-15 എണ്ണം നഷ്ടപ്പെട്ടു. ഒരു ബന്ധുക്കാരന്റെ കല്യാണത്തിന് 4 ദിവസം പങ്കെടുത്ത ശേഷം തിരിച്ചു വന്നാൽ മതി, പഴയ ആത്മീയ സന്തോഷം പോകും. ഞാൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 12-ാമത്തെ വയസ്സിൽ വികാരങ്ങൾ ഏത് സമയത്തും വേലിയേറ്റം നടത്തുന്ന ആ പിഞ്ച് ബാലന്റെ മനസ്സിലും തന്റെ നസ്രത്തിലെ സുഹൃത്തുക്കളോ തന്റെ മാതാപിതാക്കളോ തന്റെ ബന്ധുമിത്രാദികളോ തന്നെ പെട്ടെന്ന് സ്വാധീനപ്പെടുത്താൻ കഴിയുന്ന വിനോദങ്ങളോ അവയ്ക്കൊന്നിനും തന്നെ പിടിച്ചെടുക്കാൻ കഴിയാതെ വണ്ണം 12-ാം വയസ്സിലും യേശു പിതാവിനുള്ളതിൽ തന്നെ തന്നെ കണ്ടെത്തി. കാരണം പിതാവിന്റെ മടിയിൽ നിന്നും താൻ ഇവിടേക്ക് വരുമ്പോഴും താൻ പിതാവിനെ തന്നെയാണ് തന്റെ ജീവിതത്തിന്റെ ആനന്ദമായിട്ട് കണ്ടെത്തിയത്. ഞാൻ ഇതിൽ നിന്ന് പഠിച്ചൊരു കാര്യം ഞാൻ പറയാം, സിമ്പിളായ കാര്യങ്ങളാണ്, ഒരു വലിയ തിയോളജി അല്ല. നിങ്ങൾ ഈ സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ, അവിടുത്തെ പല സാഹചര്യങ്ങളും നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ, ആൾക്കാർ വരും പോകും, ബന്ധുക്കൾ വരും പോകും, സംഭവ വികാസങ്ങൾ നിങ്ങളെ ചുറ്റി നടക്കും, അതിന്റെ എല്ലാ നടുവിലും ഡു യു ഹാവ് എ ഫെർവൻ, നിങ്ങളുടെ ഉള്ളിൽ അത്രയ്ക്കും ശക്തമായി പിതാവിനാൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു ബന്ധമുണ്ടോ? ആസാഫ് ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ. യെസ്, ഇത് ശരിക്കും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. അവൻ സ്വർഗത്തിലായിരുന്നു, സ്വർഗത്തിൽ അവന് പിതാവ് മാത്രമുള്ളൂ, പിതാവിന്റെ മടിയില്ല. ഭൂമി വന്നപ്പോഴും പിതാവേ നിന്നെ അല്ലാതെ ഞാൻ മറ്റേ ആരെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിൽ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും പോയി എന്നെ നട്ടാൽ, വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുറച്ചു നാൾ ജീവിച്ചാൽ, സ്റ്റിൽ യു ആർ മൈ ഫാദർ, നീയുമായിട്ടുള്ള എന്റെ ബന്ധത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കോ? ഇപ്പോൾ എന്റെ തിരക്കഥ, സംവിധാനം, സംഭാഷണം, ഗതാഗതം എല്ലാം നിങ്ങളാണ് നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തുള്ള ഒരു സമൂഹമാണ് എനിക്ക് ലഭിക്കുന്നത്, കാഠിന്യമുള്ളവർ. അതിന് നടുവിലും എന്റെ ഹൃദയത്തിന്റെ വാഞ്ച എന്റെ ദൈവമാണ്. 12-ാമത്തെ വയസ്സിലും അവൻ പിതാവിനുള്ളതിൽ തന്നെ തന്നെ കണ്ടെത്തി. കാരണം എന്നാണെന്നറിയോ, അവൻ അത് മുഴുവനും, പഴയ നിത്യത മുഴുവനും കണ്ട് ആസ്വദിച്ചതാ. മറ്റൊന്ന് അവന് ഓർക്കാൻ പോലും കഴിയത്തില്ല. രണ്ടാമത് യേശുവിൽ ഞാൻ പഠിച്ച മറ്റൊരു വചനം എബ്രായർ 10:5.
ആകയാൽ ലോകത്തിൽ വരുമ്പോൾ,
യെസ്, ആകയാൽ, ഒരു മിനിറ്റ്, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ, 10:5, ആ
ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു.
മതി. 5-ാമത്തെ വാക്യത്തിലെ ഒരു പർട്ടിക്കുലർ പദപ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ, Therefore, when he cometh into the world, ആ വാക്ക് എന്നെ ഒത്തിരി ഒത്തിരി ചിന്തയിലേക്ക് കൊണ്ടുപോയി. അവൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, when he entered into this world, he took a commitment. ഈ ഭൂമിയിലേക്ക് വരാൻ അവനെ തീരുമാനമെടുത്ത് അയക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, വന്ന ശേഷമല്ല, വരുമ്പോൾ അവനൊരു നിലപാടെടുത്താ വരുന്നത്. എന്താണെന്നറിയോ, ഫാദർ, ഐ വിൽ നോട്ട് ഡിസപ്പോയിന്റ് യു, ഞാൻ നിന്നെ നിരാശപ്പെടുത്തത്തില്ല. അവൻ ലോകത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനൊരു തീരുമാനമെടുത്തു, എവിടെയാണ് നീ എന്നെ കൊണ്ട് ജനിപ്പിക്കുന്നത്, ഞാൻ നിന്റെ ഹിതം ചെയ്യും. നീ എന്നെ ജനിപ്പിക്കുന്ന നസ്രത്തിലാണോ, നീ എന്നെ ജനിപ്പിക്കുന്ന ബേദലഹേമിലാണോ, നീ എന്നെ ജനിപ്പിക്കുന്ന ഈജിപ്തിലാണോ, നീ എന്നെ ജനിപ്പിക്കുന്നത് കൊരസീനിലോ ബത്സയിദയിലാണോ, ഞാൻ നിന്റെ ഹിതം ചെയ്യും. അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ആ കമ്മിറ്റ്മെന്റ് എടുത്തിരുന്നു. ഫാദർ. നീ സാഹചര്യം എന്ത് തന്നാലും നീ എനിക്ക് തന്നിരിക്കുന്ന ഈ ശരീരം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ അവിടെ പ്രിയപ്പെട്ടിരിക്കും. അത് സ്ഥലം എനിക്ക് വിഷയമല്ല, സ്ഥലം എനിക്ക് വിഷയമല്ല. നേപ്പാളിലൊക്കെ ഉള്ള ഗ്രാമങ്ങളിലുള്ള ദേവദാസന്മാരുടെ സാധാരണഗതിയിലുള്ള പരാതി, ബ്രദറൊക്കെ ബാംഗ്ലൂരിലല്ലേ, നല്ല സുഖം, നല്ല കാലാവസ്ഥ, നല്ല നല്ല പോഷ സഭകൾ, അവിടെ രോഗികളെയൊക്കെ ഇപ്പോഴും ചർച്ചിൽ കൊണ്ടിരുന്ന കാളവണ്ടിയല്ല കിടത്തിക്കൊണ്ട്. അവരുടെ സാഹചര്യങ്ങളെ ഓർത്ത് അവർ വിലപിക്കുന്നവരാ. പക്ഷേ അന്ന് എനിക്ക് തന്ന വചനമാ, ഞാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ നീ എന്നെ എവിടെ ജനിപ്പിച്ചാലും ഞാൻ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു. എന്റെ അമ്മ ആരാണെന്ന് എനിക്കറിയില്ല, എന്റെ അപ്പനാകാൻ പോകുന്ന ആരാണെന്ന് എനിക്കറിയില്ല. ബട്ട് എത്ര വിദ്യാഭ്യാസം കുറവുള്ള അമ്മയാണേലും വീടാണേലും ഞാൻ അവിടെ ഐ വിൽ നോട്ട് ഡിസപ്പോയിന്റ് യു. ഞാൻ താമസിക്കാൻ പോകുന്ന സ്ഥലം, നീ എനിക്ക് തരാൻ പോകുന്ന ശിഷ്യന്മാർ, അവരിൽ ആരൊക്കെ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നോ ദൈവമേ, അവർ അവസാനം വരെ എന്റെ കൂടെ നടന്ന ശേഷം എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ നിരാശപ്പെടുത്തത്തില്ല. അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ ആ ഡിസിഷൻ എടുത്തിരുന്നു, ഞാൻ ശരീരത്തിലിരിക്കുവോളം നിന്റെ ഹിതം ചെയ്യും. ഫ്രൈസലോ, ഞാൻ യേശുവിനെ വീണ്ടും സൂക്ഷിച്ചു നോക്കി. യേശുവിന് അനുകൂല സാഹചര്യങ്ങളൊന്നും പിതാവ് കൊടുത്തില്ല. റോമാ സാമ്രാജ്യം ശക്തമായി ഭരിക്കുന്ന സമയത്താണ് യേശു വന്നത്. 400 വർഷത്തെ അന്ധകാര യുഗത്തിന് ശേഷം യോഹന്നാന്റെ മാനസാന്തര സ്നാനം കേട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാരും പരിപക്വതയുള്ളവരല്ലായിരുന്നു. സ്വന്തം വീട്ടിൽ തന്റെ സഹോദരന്മാർ തന്നെ ദോഷിച്ചിരുന്നു. അറിയാവുന്നത് തന്നെ 2-3 പേരുള്ളൂ, അതിൽ യോഹന്നാൻ പോലും ഇപ്പോൾ കയ്യാലപ്പുറത്താ. പക്ഷേ എല്ലാ സാഹചര്യങ്ങളെയും മുന്നിൽ കണ്ടിട്ട് തന്നെ അവൻ പിതാവിന്റെ അടുത്ത് ആ കമ്മിറ്റ്മെന്റ് എടുത്തു. അതാണ് നാം വായിക്കുന്നത്, ആകയാൽ ഞാൻ ലോകത്തിൽ വരുമ്പോൾ എന്ത് സാഹചര്യം നീ എനിക്ക് തന്നാലും പിതാവേ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു. വാട്ട് ഐ ലേൺ ഫ്രം ജീസസ്. യേശുവിനെ നോക്കുമ്പോൾ എനിക്കും കൊതി തോന്നുന്നു, കർത്താവേ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ അവിടെ എനിക്ക് ബസ് മിസ്സാകും, അവിടെ എനിക്ക് ലോറി മിസ്സാകും, അവിടെ എനിക്ക് ആഹാരം മിസ്സാകും, അവിടെ എന്റെ ഉറക്കം നഷ്ടപ്പെടും, ബട്ട് സ്റ്റിൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു. അതാണ് മനം തഴമ്പിച്ചവരുടെ നടുവിൽ നീ യേശുവിനെ കേട്ടത്. 3 ഞാൻ യേശുവിൽ നിന്ന് പഠിച്ചത് 8:29 വാക്യം, യോഹന്നാന്റെ സുവിശേഷം.
എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല.
ഹല്ലേലൂയ. എന്നെ വളരെയധികം ഹൃദയത്തിൽ ബലം നൽകിയ ഒരു വചനം, എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഏകനല്ല. യേശുവിന്റെ പിതാവിന്റെ മുമ്പിലുള്ള ഒരു അഷുറൻസ്, ഞാൻ എപ്പോഴും എന്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്തല്ല, ഞാൻ ഏകനല്ല. ദൈവം എന്റെ കൂടെയുണ്ട്, ഞാൻ ഏകനല്ല, ഏകനല്ല എന്നൊക്കെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഉരുവായിടും. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ഞാൻ ഏകനല്ല. ഇത് വെറുതെ ഒരു പ്രോമിസ് ഒക്കെ ചുമ്മാ ക്ലെയിം ചെയ്യുന്ന. യേശു അങ്ങനെ ചുമ്മാ വെറുതെ പ്രോമിസ് ക്ലെയിം ചെയ്തില്ല. പിതാവ് എന്റെ കൂടെയുണ്ട്, വാക്തത്വമാ. നിന്നെ ഞാൻ ഒരു നാള് അനാഥനായിട്ട് വിടുകയില്ല, കൈവിടുകയില്ല. ഈ വാക്യം കാണാൻ പിടിച്ചുകൊണ്ട് നടക്കുമല്ലായിരുന്നു യേശു. പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്തപ്പോൾ പിതാവ് ഹൃദയത്തിൽ കൊടുത്ത ഉറപ്പാ, യു ആർ നോട്ട് എലോൺ. ഫ്രൈസലോ, പ്രിയമുള്ളവരെ, 31 കിട്ടുന്ന വാക്തത്വ വാക്യം കാണാതെ പിടിച്ച് എത്ര ദിവസം പോകുമെന്നറിയോ? ജീവിതകാലം മുഴുവൻ പോകാൻ പറ്റുമോ? ഇല്ല, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് കർത്താവ് എന്നോട് എന്റെ ഹൃദയത്തോട് സംസാരിച്ചത്. നിന്റെ അഷുറൻസ് ഏതെങ്കിലും എന്റെ വാക്കിയാണോ? അതോ നിന്റെ അഷുറൻസ് നീ എനിക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിന്റെ ഉള്ളിൽ തരുന്ന ഉറപ്പാണോ നീ കൊണ്ട് നടക്കുന്ന ഉറപ്പ്? ഫ്രൈസലോ, എന്റെ ഹൃദയത്തെ വളരെ ശക്തമായിട്ട് കൊട്ടോടി വെച്ച് അടിച്ചതുപോലെയാണ്. എന്താണ് യേശുവിന്റെ ഉറപ്പ്? എന്താ യേശുവിന്റെ തന്റെ ഇടം? സി ബ്രദേഴ്സ്, സഹോദരന്മാരെ, യേശു ക്രിസ്തു ഒരു വിലപിച്ച് നടന്ന ഒരു മനുഷ്യനല്ലായിരുന്നു. യെസ്, അവൻ രോഗം ശീലിച്ചവനായിരുന്നു, അത് പാപത്തോടുള്ള ബന്ധത്തില. അവൻ ദുഃഖിച്ചിരുന്നു, എന്തിനോടുള്ള ബന്ധത്തിൽ? മനുഷ്യർ ദൈവമില്ലാതെ ജീവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ. പക്ഷെ യേശുവിന് പിതാവുമായിട്ടുള്ള ബന്ധത്തിലോ, തന്റെ സാഹചര്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലോ, തനിക്ക് താൻ ജീവിച്ച ക്ലൈമറ്റുമായിട്ടുള്ള ബന്ധത്തിലോ, തനിക്കുള്ള സൗകര്യങ്ങളുമായിട്ട് ബന്ധത്തിലോ, തന്നെ ആൾക്കാർ ദ്വേഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ടോ തനിക്ക് പിതാവിനോട് ഒരു കംപ്ലൈന്റും ഇല്ല, ഒരു കംപ്ലൈന്റും ഇല്ല. He was totally a happy man. സന്തോഷ പരിപൂർണ മനുഷ്യനായിരുന്നു എന്റെ യേശു. അവനൊരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. അവൻ ആകെപ്പാടെ ഒരു കംപ്ലൈന്റ് പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? മുഖത്ത് തുപ്പിയപ്പോഴാണോ? അല്ല. രോമം പിടിച്ചപ്പോഴാണോ? അല്ല. യേശുവിന് കംപ്ലൈന്റ് വന്നത് ഒറ്റ സമയത്തുള്ളു. പിതാവ് മുഖം തിരിച്ച് അങ്ങോട്ട് നിന്നപ്പോഴാണ് യേശു എന്ന് പറഞ്ഞത്, നീ എന്താണ് എന്റെ കർത്താവ്, നീ എന്നോട് ചെയ്തത്. നമുക്ക് പിതാവ് മുഖം തിരിക്കുന്ന ഒരു വിഷയമല്ല. പിതാവ് മുഖം ഒന്ന് തിരിച്ചു വെച്ചാലേ എനിക്ക് എന്റെ ഉന്നായ്മ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പ്രശ്നം കൈക്കിട്ട് ചെവിക്കിട്ട് അടിക്കുന്നതും മീശ പറിക്കുന്നതും തുപ്പിയതും മറ്റേ പുള്ളി നമ്മളെ കുറിച്ച് പറഞ്ഞത് SMS അയച്ചതും ഒക്കെ നമ്മുടെ വിഷയം. പിതാവ് മുഖം തിരിച്ചോ ഒരു കുഴപ്പമില്ല, കാരണം എനിക്ക് അടുത്ത ഒരാഴ്ച വേറെ പരിപാടിയുണ്ട്. യേശുവിന് അതല്ലായിരുന്നു. യേശുവിന് കർണത്തടിച്ചതിന് 5 paisa വേദന ഉണ്ടായില്ല. യേശുവിനെ തുപ്പിയതിന് 1 rupee പോലും യേശുവിന് വിഷമമില്ലായിരുന്നു. ഹി വാസ് എ ടോട്ടലി ഹാപ്പി മാൻ. നീ എന്നെ ഏകനായിട്ട് വിട്ടിട്ടില്ല, കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭ്രമണപഥത്തിൽ കടന്നു വന്നപ്പോ തൊട്ട് ഒരു ഡിസിഷൻ എടുത്തിരുന്നു, ഞാൻ നിന്നെ നിരാശപ്പെടുത്തത്തില്ല, നിന്റെ ഇഷ്ടം മാത്രം ഞാൻ ചെയ്യാൻ പ്രിയപ്പെടും. ഈ ലോകത്തിലെ മുഴുവനും മനുഷ്യര് ചേർന്ന് വന്ന് കുലുക്കി അവരുടെ ഇഷ്ടത്തിനായിട്ട് എന്നെ വലിച്ചോണ്ട് പോയാലും പിതാവേ, ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് മാറത്തില്ല. നിനക്കിഷ്ടമുള്ളത് എല്ലായിടത്തും ഞാൻ ചെയ്തത് കൊണ്ട് ഐ ഹാവ് എ സച്ച് ആൻ അഷുറൻസ്. പ്രിയമുള്ളവരെ, ഞാനിത് വായിച്ചപ്പോൾ എന്റെ ഉള്ളത്തിൽ കൊതി തോന്നി. എനിക്ക് ഇങ്ങനെ ഒരു അഷുറൻസിൽ ജീവിക്കണം. വെറുതെ കുറെ വാക്യം പറഞ്ഞ ശേഷം കർത്താവ് കൂടെ ഉണ്ടെന്ന് പറയുന്നതിന്റെ അത് ഒരർത്ഥമില്ല. എവിടെയെങ്കിലും വേലയ്ക്ക് പോകുമ്പോൾ ലോകാവസാനത്തോളം കൂടെ ഉണ്ടെന്നുള്ള വാക്യം വായിച്ച് ഇറങ്ങിപ്പോകുന്നതിലല്ല അർത്ഥം. ഞാൻ ആ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാതെ ഇറങ്ങിപ്പോയാലും സ്റ്റിൽ എന്റെ ഹൃദയത്തിൽ ആ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ഞാൻ എന്റെ കർത്താവിനെ എപ്പോഴും പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്റെ കൂടെ ഉണ്ട്. ഡു യു ഹാവ് സച്ച് ആൻ അഷുറൻസ്? നിങ്ങളുടെ ഉള്ളിലെ അഷുറൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് യുവർ പേഴ്സണൽ. നിന്റെ ഏറ്റവും വെരി ബെസ്റ്റ് നീയും ദൈവത്തിനും ഇടയിലാണ് നടക്കേണ്ടത്. ദാറ്റ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം ദ പുൾപിറ്റ്. ആ ഉറപ്പ് നിനക്ക് കിട്ടേണ്ടത് ഇവിടെ നിന്നല്ല. ആ ഉറപ്പ് കിട്ടേണ്ടത് നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറി 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 ദൈവഹിതത്തിൽ നടക്കുമ്പോൾ. When you obey your God, God give the special assurance. അല്ലെങ്കിൽ ഈ വാക്കെല്ലാം മറന്നു, സമയവും മറന്നു, സമയം മറന്നു. പ്രൈസ് ദ ലോർഡ്. യേശു ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് എല്ലാവർക്കും പിതാവിനെ ഫോളോ ചെയ്യാൻ വീണ്ടും കൊതി തരുന്ന യേശു. അതുകൊണ്ട് അവനെ രാജാവാക്കാൻ ഭാവിച്ചപ്പോൾ ഒരു ഇഞ്ചിന് വിട്ടുകൊടുത്തിട്ടില്ല, ഒരു ഇഞ്ചിന് അവൻ വിട്ടുകൊടുത്തില്ല. ഭാവിച്ചപ്പോൾ അവൻ ഓടിപ്പോയി, കാരണം ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു ഭൂമിയിൽ വരുമ്പോൾ ഞാൻ ഈ ശരീരത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു അവസരമുണ്ട് ബ്രദറിനെ എല്ലാവരും കൂടെ കൂടി ഈ സംഘടനയുടെ പ്രസിഡന്റ് ആക്കാനായിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് കേട്ടിട്ട് തീരുമാനം എടുക്കാമെന്നെങ്കിലും ഞാൻ വെക്കും. യേശുവിന് അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല, കാരണം പിതാവിന്റെ മടിയിൽ നിന്ന് വന്ന ആ ക്ലൈമറ്റിൽ തന്നെയാണ് പിതാ അവൻ ജീവിക്കുന്നത്. പ്രൈസലോ. ഇങ്ങനൊരു ജീവിതം നിനക്കുണ്ട് എന്ന് കാണിക്കാൻ യേശുവിനെ പച്ചയ്ക്ക് എല്ലാ ജീവിതത്തിന്റെ വഴികളിലൂടെയും പിതാവ് കൊണ്ടുവിട്ട ശേഷം പറയുകയാണ്, സി വാട്ട് ഈസ് ഹിസ് ഡിവോഷൻ വിത്ത് മീ. ഇതാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസലോ. ഈ ഉറപ്പ്, ഈ ഉറപ്പ് മറ്റാരും തരരുത്. പ്രിയുള്ളവരെ, കർത്താവ് നിങ്ങൾക്ക് തരണം. കർത്താവ് യെസ്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കും, നിങ്ങളെ ഉറപ്പിക്കും മറ്റ് ദൈവദാസന്മാർ മുഖാന്തരം, അവരുടെ ജീവിതം മുഖാന്തരം. ബട്ട് അതൊക്കെ ഒരു പരിധിവരെ, അതൊക്കെ ഒരു ബേസ് ലൈൻ മാത്രം, ബേസ് ലൈൻ. നിങ്ങൾ അവനിൽ വളരണം. സി, നമ്മളൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട് അല്ലെ, എഫേസ്യ ലേഖനത്തിൽ, അവനെ കൊലോസ്യ ലേഖനത്തിൽ അല്ലെ, അവനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ. ആസ് യു റിസീവ്, വൺ ഈസ് റിസീവിങ്, സെക്കൻഡ് ഈസ് ഫോളോയിങ്. നിങ്ങൾ അവനെ കൈക്കൊണ്ടതുപോലെ എന്നത് റിസീവിങ് ആണ്. പക്ഷെ ഇപ്പോൾ അതല്ല പറയുന്നത്, ആസ് യു റിസീവ് യു ഫോളോ ഹിം, നിങ്ങൾ അവനെ അനുഗമിക്കുവീൻ. നിങ്ങൾക്ക് അവനെ അനുഗമിക്കേണ്ട ഒരു ജീവിതമുണ്ട്. യു റിസീവ് ലോട്ട് ഓഫ് ടു മച്ച് ബട്ട് നോട്ട് ഏബിൾ ടു ഫോളോ ഹിസ് ഫുട്സ്റ്റെപ്സ്. യെസ്, അങ്ങനെ ഒരു ഉറപ്പ് കർത്താവ് നമ്മുടെ ഉള്ളിൽ നൽകട്ടെ. എന്തൊരു അല്ലെ, എന്തൊരു ബ്ലെസ്സഡ് ആയിരിക്കുന്ന ഒരു അവസരം അല്ലെ. നമുക്ക് ഒരു ഒരു നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഒരു വാക്യം തപ്പേണ്ട ആവശ്യമില്ല. ആ ആ വാക്യം എന്തിയാണോ? കഴിഞ്ഞ ദിവസം വിനോദ് സ്വരം പ്രസംഗിച്ചതാ, ഇപ്പം വായിച്ചിരുന്ന നല്ല അല്ല, ഞാൻ അവന്റെ ഹിതം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വാക്യൊന്നും തപ്പണ്ട, എനിക്ക് ഉറപ്പുണ്ട് പിതാവിന്റെ കൂടെയുണ്ട്, പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ ഒരു മൂടുപടം അങ്ങ് വലിച്ചു കയറിയ ശേഷം നിങ്ങളുടെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കൂ. നീ ഒറിജിനൽ ക്രിസ്ത്യനാകും, ഒറിജിനൽ ക്രിസ്ത്യനാകും. നിന്റെ ഉള്ളത്തിൽ ഒരു പുതു മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കും കർത്താവിനായിട്ട്. അമ്മേ, നാലാമത് ഞാൻ യേശുവിൽ നിന്ന് പഠിച്ചൊരു കൊച്ചുപാഠം യോഹന്നാന്റെ സുവിശേഷം 17:4 വാക്യമാണ്. ഇപ്പോൾ വായിച്ച വചനത്തോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു വചനമാണ് യോഹന്നാൻ 17:4.
ഞാൻ ഭൂമിയിൽ നിന്നെ മൗത്തുപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാവും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മൗത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മൗത്തപ്പെടുത്തണമേ.
ഓക്കെ, ശ്രദ്ധിച്ച് നോക്കണം ഈ വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. വളരെ കോൺഫിഡൻസ് ആയിരുന്നു യേശു എന്ന് പറഞ്ഞ ശേഷമാണ് അടുത്ത വാക്യം പറയുന്നത്. ഏത് വാക്യം? നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും എന്നാന്നറിയോ, കർത്താവ് നിന്റെ മഹത്വത്തിലേക്ക് എന്നെ വേഗം ചേർക്കണം, നിന്റെ മഹത്വം, നിന്റെ മഹത്വം. പക്ഷെ അവൻ അയച്ച പ്രവൃത്തി തികച്ചാണോ ഈ പ്രാർത്ഥന എന്നുള്ള. യേശു പ്രാർത്ഥിക്കേണ്ട കറക്റ്റ് സമയത്താ പ്രാർത്ഥിച്ച്. ആദ്യത്തെ 1.5 വർഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലല്ലോ. ഹി നോസ്, അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ അവൻ അറിയായിരുന്നു, ഐ ഫിനിഷ് മൈ ഫാദേഴ്സ് ജോബ്. അപ്പോഴാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അവന് ധൈര്യം ഉണ്ടായത്. Where he got the assurance to pray like that. എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് വീണ്ടും നീ എന്നെ ചേർക്കണമെന്ന് അവന് പ്രാർത്ഥിക്കാൻ ഉറപ്പ് ലഭിച്ചത്. He came to know that I fulfill my father's will fully. അതാണ് നമ്മൾ 8:29 വായിച്ചത്. ഞാൻ നിനക്ക് പ്രസാദമുള്ളതെല്ലാം ചെയ്തതുകൊണ്ട് നീ ഏകനായി വിട്ടില്ല എന്ന അഷുറൻസ്. 2, എന്നെ നിന്റെ മഹത്വത്തിലേക്ക് എടുക്കണമേ എന്ന് പ്രാർത്ഥിപ്പാനുള്ള ധൈര്യം ഇപ്പോൾ പിതാവിന്റെ മുമ്പിൽ ഉണ്ടായതും നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ച് നിന്നെ ഞാൻ മഹത്വപ്പെടുത്തി എന്ന് ഉറപ്പുള്ളപ്പോഴാ. ഈ ഒരു അഷുറൻസിൽ പ്രിയ ദൈവങ്ങളെ ജീവിക്കണം. വെറുതെ ഒരു മായാലോകത്ത് ജീവിക്കരുത്, വെറുതെ ഒരു തോന്നലിൽ ജീവിക്കരുത്. അവിടുന്ന് ഇവിടുന്ന് കേട്ട ചെറിയ അപ്പകഷണം കൊണ്ടുള്ള ജീവിക്കരുത്. See, you have a very much personal relationship with your God. ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധമൊക്കെ വെറും പെരിഫറലാ. യു കം ക്ലോസ് ടു മീ, നിനക്കിപ്പോ ദൈവത്തോട് വലിയ ബന്ധമുണ്ടെന്നൊക്കെയാ പറയുന്നത്. പക്ഷേ ഓരോ സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ അതൊക്കെ കടലാസ് പോലെയാ. ലുക്ക് അറ്റ് മൈ സൺ, അവന്റെ കോൺഫിഡൻസ് എന്താ, അവന്റെ അഷുറൻസ് എന്താ, അവൻ എന്ന ബോൾഡായിട്ടാ ജീവിക്കുന്നത്, അവൻ എന്ന ധൈര്യത്തിലാ ജീവിക്കുന്നത്. അവനെ ഒരാൾക്ക് വശപ്പെടുത്താനൊന്നും പറ്റത്തില്ല. രാജത്വം കാണിച്ചു, ഈ ലോകത്തിന്റെ മഹത്വം കാണിച്ചു എന്ന് അവനെ ആർക്കും വശീകരിക്കാൻ പറ്റത്തില്ല. അവൻ എന്റെ മടിയിൽ നിന്ന് പോയതാ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്ക് ഈ അഷുറൻസ് വേണം. ഹല്ലേലൂയ. 50 പ്രാവശ്യം ഞാൻ വടക്കേന്ത്യ യാത്ര ചെയ്തിട്ടുണ്ട്, 30 പ്രാവശ്യം ഞാൻ നേപ്പാളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പണ്ട് യാത്ര ചെയ്തതിന്റെ കോൺഫിഡൻസിലല്ല ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ അവന്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട് ഈ ട്രിപ്പിലും അവൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണെന്നറിയോ, ഹാ, നമ്മൾ എത്ര പ്രാവശ്യമായിട്ട് പോകുന്നു ഈ വഴിക്ക് അല്ലേ? എത്ര പ്രാവശ്യമായിട്ട് നമ്മൾ ജീവിക്കുന്നു, എത്രയോ പ്രാവശ്യമായിട്ട് പ്രസംഗിക്കുന്നു. സൈക്കിൾ വിട്ടുന്ന പോലെ ഉള്ളു നമുക്ക് ഈ നിരന്തരം ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ യേശുവിന് അങ്ങനെയല്ലായിരുന്നു. യേശുവിന്റെ കോൺഫിഡൻസ് അനുഭവ പരിചയത്തിൽ നിന്നല്ലായിരുന്നു. ഒരു വഴിയോടെ നിരന്തരം പോയി കഴിഞ്ഞാൽ ആ വഴിയോടെ കണ്ണുടച്ച് സൈക്കിളെ വിട്ടാവുന്ന രീതി അല്ലായിരുന്നു യേശുവിന്റെ. യേശുവിന്റെ അഷുറൻസ് എന്ന് പറയുന്നത് ഏത് കോർണറിലും പിതാവിനോടെടുത്ത കമ്മിറ്റ്മെന്റിൽ അവനങ്ങ് നിന്നു. അത് എത്രയും വേഗം പിതാവിലേക്ക് കയറാവോ അത്രയും വേഗം കർത്താവ് കയറി. അതാ 12-ാമത്തെ വിചാരം. ആസ് ഏർലി ആസ് പോസിബിൾ ഹി എന്റർഡ് ടു ഫാദേഴ്സ് ബിസിനസ്. അതുപോലെ അവനെ കണ്ട ഒരാൾക്ക് അത്രയും സമയം കളയാതെ അവനിലേക്ക് കളയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പിള്ളേർ പറയുന്ന പോലെ പറയും, ഡിഗ്രി കഴിഞ്ഞ ശേഷം ശാനപ്പെടാം, അത് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ വരും, കല്യാണം കഴിഞ്ഞിട്ട് ശാനപ്പെടാം. യേശുവിന് അങ്ങനെയല്ല, എന്ത് എത്രയും വേഗം എന്റെ പിതാവിന്റെ അടുത്ത് എന്ന് മറിയോട് പറയുന്നൊക്കെ എത്ര ഈ സ്വാഭാവികമായിട്ടാണെന്നറിയോ. ഞാൻ എന്റെ പിതാവിന് ഉള്ളതിൽ ഇരിക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലയോ. വളരെ കാഷ്വൽ ആയിട്ടാ പറയുന്നത്. അയ്യോ, നിങ്ങൾക്കിതൊരു പുതിയ കാര്യമാണോ? എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമല്ല. ആസ് ഐ വാസ് ടുഡേ ഐ ആം. ആമേൻ. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് മറ്റൊരു വചനം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. സമയമുണ്ടോ എന്നറിയില്ല. ഈ വിട്ടേച്ചു പോകുന്ന മഹത്വം യേശുവിന് എങ്ങനെയാ തിരിച്ചു കിട്ടിയത്? വെറുതെ കിട്ടിയതല്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് തിയോളജി ചോദിക്കരുത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. The glory he left back, how he got it back. അവൻ വിട്ടുകളഞ്ഞ മഹത്വം എങ്ങനെ തിരിച്ചു കിട്ടി? എങ്ങനെ തിരിച്ചു കിട്ടി? യേശുവിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരിപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വരുന്നു. യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞത് ഇപ്പോൾ നീ സമ്മതിക്ക. He has always and ഇപ്പോൾ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്കെപ്പോഴും ഒരപ്പോളാ ഉള്ളത്. അപ്പോൾ ഞാൻ ചെയ്യാം ബ്രദർ. യേശുവിന് എന്തായിരുന്നറിയോ? ഇപ്പോൾ. യോഹന്നാൻ ഇപ്പോൾ സമ്മതിക്കാം. Now you permit me. ഇപ്പോൾ നാഴിക വന്നിരിക്കുന്നു. ഇപ്പോൾ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മഹത്വത്തെ കണ്ട്, തനിക്ക് വരാൻ പോകുന്ന ഗ്ലോറിയെ കണ്ടിട്ട് അവൻ എപ്പോഴും ഇന്ന് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല നിങ്ങളുടെ തലയിൽ എങ്ങനെ, എനിക്കത് ചലഞ്ചായിരുന്നു. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? അപ്പോൾ എന്ന മഹത്വം കണ്ട് അങ്ങനെ നോക്കി നീക്കി, ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം മറന്നുപോകും. പ്രത്യാശാഗാനം പാടുന്നതിൽ തെറ്റില്ല, പക്ഷെ പ്രത്യാശാഗാനം പാടി പാടിയ ശേഷം ഇപ്പോൾ അനുസരിക്കേണ്ട കാര്യം മറന്നു പോകരുത്. യെസ്, യോഹന്നാനെ ഇങ്ങനെ സകല നീതി നിവൃത്തിയാകേണ്ടതിന് ഇപ്പോൾ സമ്മതിക്കാം. എന്താ നിവൃത്തിയാകേണ്ട നീതി? ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സകല നാമത്തിന് മേലായ നാമമാകാൻ പോകുന്ന അപ്പോഴത്തെ കാര്യത്തിന് ഞാൻ ഇപ്പോൾ അതിനെ ആ സമയത്തേക്ക് വിട്ടിരിക്കുക. ഇപ്പോൾ എന്നെ വിട്ടിരിക്കുന്ന അനുസരിപ്പാനാണ്. I want to obey it. പുത്തൻ എരിശിലേമും എരിശിലേം വീതിയും മണവാട്ടി ഇങ്ങനെ അലങ്കരിച്ചു വരുന്നതുമെല്ലാം കണ്ട് കോരിത്തരിച്ച് നിൽക്കുന്ന ഒരാൾക്ക് അങ്ങ് മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്നത് നോക്കി നിൽക്കുന്നവർ പലരും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരാണ്. I learn from Jesus. അവൻ മുമ്പിലുള്ള സന്തോഷമോർത്തു ഓർത്തച്ച് അതെന്നും പാടിക്കൊണ്ടിരിക്കുകയല്ല ഞങ്ങളെല്ലാവരും ആ സന്തോഷത്തിലേക്ക് പോകുന്നു. ഇപ്പോഴത്തെ അപമാനത്തെ ചപ്പായിട്ടെന്നെ പിതാവ് യേശുവിനെ കാണിച്ചിട്ട് എന്നെ പഠിപ്പിച്ച സത്യം, ലിസൺ മൈ ജീസസ്, ഹി ഹാസ് ഓൾവേസ് ആൻഡ് ഇപ്പോൾ. നീ അപ്പോഴത്തെ കാര്യവും നീ മുമ്പിലത്തെ കാര്യവും അതിന്റെ മഹത്വവും മാത്രം ദർശിച്ചു നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ അനുസരണം നിനക്ക് കൈവിട്ടു പോകുന്നു. അതുകൊണ്ട് നിനക്ക് ആ ഗ്ലോറിയിലേക്ക് വരാൻ കഴിയുന്നില്ല. ഹൗ ഹി ഗോട്ട് ഇറ്റ് ബൈ, പുത്രൻ എങ്ങനെയാണ് മഹത്വത്തിലേക്ക് തിരിച്ച് പ്രവേശനം ലഭിച്ചത്? എന്നും അവനൊരു ഇപ്പോഴെന്ന അനുസരണമുണ്ട്. അനുസരണത്തിലൂടെ 33.5 വർഷം കടന്നു പോയപ്പോൾ താൻ വെച്ചൊഴിഞ്ഞ മഹത്വം. അടുത്തത് തിയോളജിയായിട്ട് ചേർന്ന് പോകത്തില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഹി ഏൺ ഇറ്റ്. പിതാവിന് കൊടുത്തതല്ല, അവൻ ഏൺ ചെയ്യായിരുന്നു. താൻ ഏത് മഹത്വ സ്വർഗത്തിൽ ഒഴിഞ്ഞു വെച്ചോ ആ മഹത്വം ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും തിരിച്ചു കിട്ടിയതല്ല, അവൻ അത് പിടിച്ചെടുത്തതാ ത്രൂ ഹിസ് ഒബീഡിയൻസ്, ബിക്കോസ് ഹി ഹാസ് ഓൾവേസ് ആൻഡ് ഇപ്പോൾ. നമുക്ക് മനസ്സിലായ പ്രിയമുള്ളവരെ, ഫേവർ ആകരുത്. ആത്മീയ ജീവിതം വെറും ഫേവറായിട്ട് കാണരുത്. ഹല്ലേലൂയ. നാളെ നമുക്കൊരു ഗ്ലോറിയുണ്ട്. ആ ഗ്ലോറിയെ കുറിച്ച് പാടുന്നതിൽ തെറ്റില്ല, ബട്ട് മുകേശുവിനെ നോക്കാം. ഇപ്പോൾ നീ സമ്മതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇബ്രായലേഖനം 3:2 പറയുന്നത് വായിക്കണ്ട, അവൻ തന്റെ ഭവനത്തിലൊക്കെയും വിശ്വസിച്ചു. യേശുവിനെ കണ്ണടച്ച് വിശ്വസിക്കുക. എനിക്ക് ഭൂമിയിൽ ആരും അത്ര വിശ്വാസമില്ല. ഞാൻ ഈ തോമസ് ലീഗ ആണ് ഇവിടെ ഈ ഇന്ത്യ വന്നതുകൊണ്ട് പുള്ളിയുടെ ശകലമൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. വലിയ വിശ്വാസമൊന്നും എല്ലാവരും ഒന്നും ഇല്ല, സ്നേഹമൊക്കെ ഉണ്ട്. എന്നെ 1991 ദൈവവചനം പഠിപ്പിച്ച ആളല്ല, ദൈവവചനം പ്രസംഗിക്കാൻ വന്ന ഒരാള്, അത് ഡൽഹിയിലുള്ള കെ ജോയി എന്ന് പറയുന്ന ഒരു ദൈവദാസനെ. ഞാൻ അന്ന് ഡൽഹിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ വചനം ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. നോ മുൻഗണന, നോ അവഗണന, ഉള്ളി പരിഗണന. ആരെ എടുത്ത് തലയിൽ കയറ്റി വെക്കരുത്, ആരെ അവഗണിക്കരുത്, ബട്ട് കൺസിഡർ എവരി വൺ. അന്നൊരു രസകരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നാ, പക്ഷെ ഇപ്പൊ എനിക്കൊരു സത്യം ഉറപ്പാ, എല്ലാവരും സ്നേഹിക്കണം, പക്ഷെ ആരും തല വെക്കരുത്. അവൻ മാത്രമാണ്, അവന് മാത്രമുള്ള സത്യമുള്ളത്. ബാക്കി എല്ലാരും നമുക്കൊന്ന് ഒന്ന് സംശയിച്ചു ഒന്ന് സംശയിച്ചു പോവും അല്ലെ, സംശയിച്ചു. പക്ഷെ യേശു തന്റെ വീട്ടിന്റെ അകത്ത് ഏത് സമയത്തും പാതിരാത്രി 12:30 യേശു എഴുന്നേറ്റാൽ, നമ്മുടെ വീട്ടിൽ കിടക്കുന്നയാള് 12:30 എഴുന്നേറ്റ എന്തിനാ 12:30 എഴുന്നേറ്റത് എന്ന് നമുക്ക് പോലും തോന്നിപ്പോവും. ശരിയാണോ? കൂടെ കിടക്കുന്നയാളുടെ കാര്യമാണ്. അവർ എന്ന് പറയാം മൂത്രം ഒഴിക്കാൻ പോവാണോ, ഇനി വേറെ വല്ലോ എന്തെങ്കിലും എന്താ പറ്റി, ഇനി പുള്ളിക്ക് വല്ല പ്രയാസമായോ? യേശു 12:30 ഒരു മണിക്കും 2 മണിക്കും ഒക്കെ തന്റെ ഭവനത്തിൽ എഴുന്നേറ്റാലും ഒന്നും പേടിക്കണ്ട, അവൻ തന്റെ ഭവനത്തിൽ എപ്പോഴും വിശ്വസനായിരുന്നു. ഭവനം ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീടല്ല, എവരിവേർ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ എന്താ ചെയ്യുന്നത്, കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് പുറകെ നടന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന എന്റെ കൂട്ടു സഹോദരന്മാരോ, ഞാൻ വടക്കേ ഇന്ത്യയിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സഹോദരന്മാരോ, ആരെക്കുറിച്ച് എന്നോട് ചോദിച്ചാലും എനിക്കൊരു പരിധിക്കപ്പുറം ആരെക്കുറിച്ചും പറയാൻ പറ്റത്തില്ല. പക്ഷേ യേശു തന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. സച്ച് ആൻ അഷുറൻസ്. ഐ വാണ്ട് ഗ്രോ ഇൻ ദാറ്റ് കോൺഫിഡൻസ്. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് ആ ഒരു കോൺഫിഡൻസ് ഓരോ ദിവസവും കിട്ടിയ ശേഷം എനിക്കും പറയണം, ദൈവമേ നീ എന്റെ കൂടെ ഉണ്ട്, നീ എന്റെ കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. ആമേൻ. അഞ്ചാമത് ഞാൻ കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഭാഗം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 12:46 മുതൽ ഉള്ള വാക്യം. മത്തായിയുടെ സുവിശേഷം 12:46 മുതൽ. മാത്യു ചാപ്റ്റർ 12:46-50.
അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മ.
പറഞ്ഞവനോട്, കർത്താവ് വളരെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞവനെയാണ് പ്രത്യേകമായിട്ട് അഡ്രസ് ചെയ്യുന്നത്. ഈ പറഞ്ഞവന് എനിക്ക് തോന്നി ഈ രക്തബന്ധത്തോടൊക്കെ ഭയങ്കര വളരെ ആഴമായ ഇതൊക്കെ ഉള്ള ആളാ. എന്റെ അമ്മച്ചി, എന്റെ ഒപ്പ, എന്റെ ഡാഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആളാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മീറ്റിംഗിൽ സഹോദരന്മാരും അമ്മയും പുറത്ത് നിന്നിട്ടും ഒരു VIP പരിഗണന കൊടുത്ത് അകത്തോട്ട് കയറ്റാതെ വന്നപ്പോൾ ഇവനങ്ങ് ഭയങ്കര പ്രയാസമായി. നിന്റെ മമ്മി വന്നിരിക്കുന്നത് കണ്ടില്ലേ, നിന്റെ ബ്രദേഴ്സ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പൊ അവനോട് തന്നെ കർത്താവ് പറയാ. ആ അവനോട് കർത്താവ് പറഞ്ഞത് എന്താ? നിന്റെ അമ്മയും, അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മ. എന്റെ അമ്മ ആര്? നമ്മളതൊന്നും ചെന്ന് വീട്ടിൽ ചെന്ന് പറയരുത് കേട്ടോ, എന്റെ അമ്മ ആരാ എന്ന് പറയരുത്. ഭക്തിമാർഗം കൂടിയവർ പലരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭക്തി മതമായി മാറിയവരൊക്കെ പിന്നെ അവരുടെ അപ്പനെയും അമ്മയൊക്കെ പിന്നെ മുനിസിപ്പാലിറ്റിക്കാരും ഉണ്ട് അടക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പറയരുത്, കാരണം ഇത് പറഞ്ഞ എന്റെ അമ്മ ആരെന്ന് പറഞ്ഞ അതേ യേശു ക്രിസ്തു കുരിശിൽ തന്റെ അമ്മയെ യോഹന്നാൻ ഏൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കോൺട്രവേഴ്സി ഇല്ല. പക്ഷെ എന്നെ ചലഞ്ച് ചെയ്തത് മറ്റൊരു കാര്യമാണ്. അത് പറഞ്ഞവനോട് എന്റെ അമ്മയാർ, എന്റെ സഹോദരന്മാർ ആ ഒരു ഒരു സമൂഹം നിൽക്കുന്നതിന്റെ നടുവിൽ നിന്ന് അമ്മ അങ്ങ് കംപ്ലീറ്റ് അടിച്ചു മാറ്റിക്കളഞ്ഞു. സഹോദരന്മാർക്ക് ആകെപ്പാടെ ശങ്കയായി. അവർ പറഞ്ഞു, അമ്മച്ചോട് ഞങ്ങൾ പറഞ്ഞതാ ഈ പരിപാടിക്ക് ഞങ്ങളെ കൊണ്ടുവരരുത്, ഇവനെ നമുക്കറിയാം, ഇവൻ പബ്ലിക്കിലൊക്കെ ചെന്ന് വെല്ലമൊക്കെ അങ്ങനെ പറയുന്ന പാർട്ടിയാ, പണ്ടേ ഞങ്ങൾ പറഞ്ഞല്ലോ ഇവന് ഇത്തിരി ഭൂതം ഉണ്ടെന്നുള്ള എന്നൊക്കെ അവർ പറഞ്ഞു വേണമായിരിക്കും. പുരുഷാരം എഴുതിയിരിക്കുന്ന പുരുഷാരം വലിയൊരു സമൂഹം. യേശു പറഞ്ഞ അടുത്ത വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. അടുത്ത വാക്ക്,
സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം.
സ്വർഗസ്ഥനായ എന്നെ ഇഷ്ടപ്പെടുത്തി. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ ഞാൻ എന്റെ അമ്മയായിട്ടും സഹോദരന്മാരായിട്ടും കാണുന്നു. പ്രൈസ്ലോ. ഈ കൂടെ കൊണ്ട് നടക്കുന്ന സഹോദരന്മാരോടുള്ള ഒരു സെന്റിമെന്റൽ ബന്ധമല്ലായിരുന്നു യേശുവിനുള്ളത്. See, look at my disciples. എന്റെ കൂടെ നടക്കുന്ന ഈ സഹോദരന്മാർ നോക്കി, ഇത്രയും നാളായിട്ട് അവർ എന്റെ കൂടെ. നമുക്ക് ഒരാളോടൊപ്പം കുറെ നാൾ കൂടെ നടക്കുന്ന അയാളോട് ഒരു പ്രത്യേക സ്നേഹം അങ്ങ് തോന്നും. യേശുവിന്റെ സ്നേഹം അങ്ങനെയല്ലായിരുന്നു. ഞാൻ അവരെ എന്റെ സഹോദരന്മാരായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ അപ്പച്ചന്റെ ഇഷ്ടം അവർ ചെയ്യുന്നു എന്നതാണ് എനിക്ക് അവരോടുള്ള സ്നേഹം. സഹോദരന്മാരെ, നിങ്ങൾക്ക് ഈ സഭയിലുള്ള ഒരു സഹോദരനോടുള്ള സ്നേഹം എന്താ? നിങ്ങൾക്ക് ഈ സഭയിലൂടെ ഒരു സഹോദരനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിന് കാരണം എന്താ? എന്ത് കണക്ഷനുമായിട്ട് ആ സ്നേഹം വർദ്ധിച്ചു വരുന്നത്? എന്റെ ഈ സഹോദരനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പിതാവിന്റെ, എന്റെ അപ്പച്ചൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു സഹോദരനായിട്ട് ഞാൻ കാണും തോറും അയാളെ ഞാൻ എന്റെ സഹോദരനായിട്ട് എനിക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു. ഫൈസലോ, അവിടെ ഞാൻ ശിഷ്യന്മാരോടുള്ള സ്നേഹബന്ധത്തെക്കാൾ ഞാൻ കാണുന്നത് തന്റെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാ അവരെ സഹോദരൻ എന്ന് വിളിപ്പാൻ തനിക്ക് കൃപ തോന്നിയത്. They all are my brothers, they are my mother. അവരാണ് എന്റെ അമ്മ, അവരാണ് എന്റെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ അവരോടുള്ള ഒരു സെന്റിമെന്റൽ ബന്ധമല്ല, അവരെല്ലാം ഗർഹചാലിന്ന് വന്നവരായ കൊണ്ടോ അവരെല്ലാവരും കുമ്പളാൻ പോയിന്ന് വന്നവരായ കൊണ്ടോ അല്ല എനിക്ക് അവരോടുള്ള ബന്ധം. അവരെല്ലാം എന്റെ അപ്പച്ചനെ സ്നേഹിക്കുന്നു, എന്റെ പിതാവിനെ സ്നേഹിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. They are my sisters. ആമേൻ. കർത്താവ് എന്നെ പഠിപ്പിച്ച എന്നറിയോ, നിനക്ക് വേറൊരാളുടെ ബന്ധം വർദ്ധിക്കണമെങ്കിൽ അവർ നിന്റെ സ്വർഗത്തിലെ അപ്പച്ചനെ ബഹുമാനിക്കുന്നു എന്നതാണ് നിന്റെ ഉള്ളിൽ ആ ക്രൈസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആമേൻ. പൊതുവുള്ള സഭകളും പശ്ചാത്തലങ്ങളും വിചാരിച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പല കാരണങ്ങളാ പരിഗണിക്കുന്നത് നമ്മളെ സ്നേഹിക്കാനായിട്ട്. നമുക്കറിയാം ഇവിടെ ആരൊക്കെ തമ്മിൽ ഒത്തൊത്തു പോകുമെന്ന്. നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്, നമ്മൾ മനുഷ്യനാണ്, ബുദ്ധിയുണ്ട്, ആരുടെയൊക്കെ എടുത്താൽ ഒത്തുപോകും നമുക്കറിയാം. നമ്മളെയൊക്കെ അകത്ത് ഹൃദയത്തിൽ കൊച്ചു 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 വിടവുകൾ ഉണ്ടാക്കുന്ന കൾച്ചറുകളുണ്ട്, സ്വഭാവങ്ങളുണ്ടായിരിക്കാം, സംഭാഷണ രീതികൾ ഉണ്ടായിരിക്കാം. യെസ്, അതെല്ലാം അവിടെ നിൽക്കുമ്പോഴും നോക്കിക്കെ ആ സഹോദരിക്ക് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ആ താല്പര്യം പ്രത്യേകം ഞാൻ നോക്കിയപ്പോൾ അവൾ എൻ്റെ സഹോദരിയായി. അത് അവളോടുള്ള എൻ്റെ പ്രത്യേക ബന്ധമല്ല, എൻ്റെ പിതാവിനെ അവളെ സ്നേഹിക്കുന്നു എന്നതാണ് അവളെ ഞാൻ സ്നേഹിക്കാൻ കാരണം. പ്രൈസലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി ഒരു വാക്ക് പറഞ്ഞത് വേണേ നമുക്കൊന്ന് വായിച്ചാക്ക. ഈ കൂടെ ലൂക്കോസ് 11:27-28 യേശു നടന്നു പോകുന്ന വഴിക്ക് ഒരു സ്ത്രീ പറഞ്ഞ കമന്റ് 11:27-28 വാക്കിട്ട് വായിക്കും.
ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു.
യേശുവിനെ നോക്കിയിട്ട്, യേശുവിനെ അല്ല വാഴ്ത്തുന്നത്, യേശുവിന്റെ അമ്മയെ വാഴ്ത്തുക. എന്താ പറയുന്നേ? നിന്നെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ അമ്മ. എനിക്കൊന്ന് ഈ മത്തായിയുടെ സുവിശേഷം 12 ബൈബിൾ ക്ലാസ്സിൽ പുള്ളിക്കാരി അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു തോന്നുന്നു. അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കത്തില്ല. ആ ക്ലാസ് മുടക്കിയ ആളാ. യോഗത്തിനൊക്കെ സ്ഥിരമായിട്ട് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യം പിടികിട്ടത്തില്ല. അപ്പൊ അവര് പറയാ, അയ്യോ നിന്നെ ആ ചുമന്ന് നിന്റെ മൂത്രമൊക്കെ കഴുകി നിനക്ക് പാലൊക്കെ തന്ന അമ്മ എന്നാ, അവള് ഭയങ്കര ഭാഗ്യവതിയാ. യേശുവിന്റെ മറുപടി ഞാനങ്ങ് ചിന്തിക്കുകയാണ്, സിസ്റ്റർ നിനക്ക് അവളെക്കാളും ഭാഗ്യവതിയാകാനുള്ള അവസരമുണ്ട്. യു ഹാവ് മോർ ഓപ്പർച്യൂണിറ്റി ദാൻ മൈ മദർ. നീ അവളെ ലക്കി എന്ന് വിളിക്കുന്നു, നീ അവളെ ബ്ലസ്ഡ് എന്ന് വിളിക്കുന്നു, ബട്ട് ഞാൻ നിന്നോട് പറയുകയാണ്, നീ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ അവളെക്കാളും വലിയ പൊസിഷനിലാണ് നിന്റെ സ്ഥാനം. ഞാനിത് ഇങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ പിതാവിനോടുള്ള അതിഭയങ്കരമായ ബന്ധവാ തന്നെ ഇങ്ങനെ വിളിപ്പിച്ചതും ഇങ്ങനെ ബന്ധിപ്പിച്ചതും. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തെ ശോധന ചെയ്തു. എനിക്ക് എന്റെ കൂട്ടുസഹോദരന്മാരോടുള്ള ബന്ധം, ഞങ്ങൾക്കെല്ലാവർക്കും ഏറെക്കുറെ ഒരു ധാരണ ആത്മീയത്തിലുണ്ട് എന്നതാണോ, അതോ എന്റെ കൂട്ടുസഹോദരന്മാർ ആഴമായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൽ നിന്നാണോ ഞാൻ അവരെ സഹോദര എന്ന് വിളിക്കാനിടയായത്? ഒത്തിരി ബന്ധങ്ങളുണ്ട്, ഒത്തിരി ബന്ധങ്ങൾ. പ്രിയമുള്ളവരെ, കച്ചിത്തുരുമ്പ കത്തിയാ പോകും, ഒന്ന് തിരിഞ്ഞു നിന്നാൽ അതോടെ തീർന്നു, ഒന്ന് പിണങ്ങിയാ മതി, പിന്നെ പൊട്ടി തകർന്നു പോകാനുള്ള ബന്ധമുള്ളൂ പലരുടെ ആത്മീയ ബന്ധം. പക്ഷെ ഇപ്പോൾ സിസ്റ്റർ ആൻഡ് ബ്രദർ എന്നാ വിളിക്കുന്നു. യേശുവിന് അങ്ങനെയല്ലായിരുന്നു. മൈ മദർ, എന്റെ അപ്പച്ചന്റെ ഇഷ്ടം ചെയ്യും, എന്റെ അപ്പച്ചന്റെ ഇഷ്ടം ചെയ്യുന്നതിന് പ്രത്യേക സ്നേഹം എനിക്ക്, കാരണം ഞാൻ എന്റെ പിതാവിനെ അത്രയധികം വാല്യൂ ചെയ്യുന്നു. സോ വെൻ യു ലവ് യുവർ സിസ്റ്റർ, യു വാല്യൂ യുവർ ഫാദർ. അതാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ച മറ്റൊരു പാഠം. പ്രൈസലോ. ദ സെക്കൻഡ് ലാസ്റ്റ് വൺ, യോഹന്നാന്റെ സുവിശേഷം 2:16-17. യേശു എന്നെ പഠിപ്പിച്ച മറ്റൊരു പാഠം,
പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതിവിടെ നിന്നും കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുതെന്ന് പറഞ്ഞു.
ഹല്ലേലൂയ.
അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു.
ഹല്ലേലൂയ. യേശു ദേവാലയത്തിലേക്ക് ചെന്ന് ചാട്ടവാറ ഉണ്ടാക്കിയ ശേഷം ദേവാലയത്തിലുള്ളവരെ അടിച്ച് പുറത്താക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഭരിച്ചിരുന്നത് എന്താണെന്നറിയോ? എന്റെ പിതാവിന്റെ പ്രാർത്ഥനാലയം, തന്റെ പിതാവ് എന്നതാണ് തന്നെ അവിടെ ആ ചാട്ടവാറ എടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. മൈ ഫാദേഴ്സ് ഹൗസ്. സി, തന്റെ കൂടെ നിൽക്കുന്നവർക്ക് ദേവാലയം ഒരു സ്മാരക വസ്തുവാ. പ്രശംസിക്കാനും സന്തോഷിക്കാനും പാരമ്പര്യം പറയാനും കഴിയുന്ന ഒരു ബിൽഡിംഗ് ആണ് തന്റെ കൂടെ നിൽക്കുന്നവർക്ക് ദേവാലയം. അപ്പൊ യേശു ശിഷ്യന്മാരുമായി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവർക്ക്, ഈ കൂടെ നടക്കുന്നവർക്ക് എന്നറിയോ? ദേവാലയത്തിന്റെ പണി, ദേവാലയത്തിന്റെ ഭംഗി, ദേവാലയത്തിന്റെ കല്ല്, ആ ഫ്രണ്ട് വശത്തുള്ള ആ പ്രത്യേക താഴികക്കുടം. പക്ഷെ അതിലേക്ക് പോകുന്ന യേശുവിന്റെ മനസ്സിൽ എന്നാണെന്നറിയോ? ആ സ്ട്രക്ചർ അല്ല നിൽക്കുന്നത്, എന്റെ ദൈവത്തിന്റെ, എന്റെ അപ്പച്ചന്റെ, ഞാൻ ആരുടെ മടിയിൽ കിടന്നിട്ടാണോ വരുന്നത്, ആ സ്വർഗീയ സൽഗുണപൂർണനായ പിതാവിന്റെ പ്രാർത്ഥനാലയമാണല്ലോ ഇതെന്ന് ഓർക്കുമ്പോൾ പിതാവിനോടുള്ള എരിവ് തന്നെ അങ്ങ് തിന്നുകളഞ്ഞു. നമുക്കൊക്കെ ചില കാര്യങ്ങൾ ഓർഡർ തെറ്റി നടക്കുമ്പോൾ ബോധേടാകാറുണ്ട്, പക്ഷെ അത് നമ്മൾ ഈറ്റ് ചെയ്യാറില്ല, അത് നമ്മളെ തിന്നാറില്ല. നമ്മൾ അപ്സെറ്റ് ആയാൽ ഒന്നും മിണ്ടാതെ നടക്കും. ഇഷ്ടപ്പെട്ട അല്ല കാര്യങ്ങളിൽ നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ കുറെ നാളും നമ്മൾ തേങ്ങി മുങ്ങി നടന്ന ശേഷം ഒരു ദിവസം പറയും, ബ്രദർ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. യേശു ബോധേടായില്ലെന്നുള്ള, ബോധേടായെന്നല്ല, യേശു എന്താ പറഞ്ഞേ? തന്റെ മന്ദിരത്തെക്കുറിച്ചുള്ള, പിതാവിന്റെ മന്ദിരത്തെക്കുറിച്ചുള്ള എരിവ് യേശുവിനെ തിന്നുകളഞ്ഞു. എന്തുകൊണ്ടാണ് യേശുവിനെ തിന്നുകളഞ്ഞു? എടാ, ഞങ്ങള് ഞാനും എന്റെ അപ്പനും കൂടെ തീരുമാനിച്ചുണ്ടാക്കിയ ദേവാലയം, യേശുവിന് അതിനോടുള്ള ഒരു സെന്റിമെന്റൽ ബന്ധമല്ല. എന്റെ പൊന്നു പ്രിയമുള്ളവരെ, കരിസ്മാറ്റിക് അസംബ്ലിയോ, സി ജെ എ ജെ സി എന്തോ, എനിക്ക് ശരിയായിട്ടുള്ള ഷോർട്ട് ഫോം അറിയത്തില്ല, എന്തു ആയിക്കൊള്ളട്ടെ. നമുക്ക് ഇവിടെ ഒരു ബലം, നമ്മളെ ബലപ്പെടുത്തുന്നത് ഇതിന്റെ ഒരു സെന്റിമെന്റൽ ബന്ധമല്ല. ഇവിടെ ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്നതാണ് എന്നെ ഇതിനോട് ബന്ധിപ്പിക്കുന്ന ഘടകം. കൂടെ വന്നവർക്ക് അതല്ലായിരുന്നു. ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ആരാധിക്കുന്ന ഈ ആലയം, ഞങ്ങൾ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇവിടെയാണ്, ഇങ്ങനെയുള്ള സെന്റിമെന്റലായ കാര്യങ്ങൾ അവരുടെ സീൽ സ്ട്രക്ചറിനോടാ. യേശുവിന്റെ സീൽ പിതാവിനോടുള്ള ബന്ധത്തിലാ അവൻ ആലയത്തെ കണ്ടത്. ഫ്രീസലോ, ദൈവം എന്നെ പഠിപ്പിച്ച മറ്റൊരു പാഠം, യുവർ സീൽ, നിന്നെ തിന്നുന്ന സീൽ, നീ തുടങ്ങിയെന്നോ അല്ലെങ്കിൽ നീ വളർത്തിയെന്നോ അല്ലെങ്കിൽ നീ മുഖാന്തരം വന്നതെന്നോ എന്നതിന്റെ പേരിലുള്ള നിന്റെ ക്ലെയിമിനപ്പുറം, ഇതെല്ലാം എന്റെ പിതാവിന്റെ ഭവനത്തിലെ ദൈവപ്രവൃത്തിയാണ് എന്ന എരിവാണോ നിനക്കതിന്റെ മുകളിലുള്ള നിന്റെ ഹോൾഡ്? എന്റെ, ഞാൻ, നമ്മുടെ എന്നൊക്കെ പറയുമ്പോഴും ആ സ്ട്രക്ചറലായിട്ടുള്ളതോ അല്ലെങ്കിൽ എഫർട്ട് മുഖാന്തരം ഉണ്ടായതിനോടോ ഉള്ള എന്റെ പ്രതിബദ്ധതയല്ല. ദിസ് ഈസ്, ഇതെന്റെ പ്രാർത്ഥനാലയമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ദൈവഹിതമല്ലാത്ത ഒരു കാര്യം ഈ ദൈവത്തിന്റെ, പിതാവിന്റെ പ്രാർത്ഥനാലയത്തിൽ നടക്കുന്നെങ്കിൽ ഇന്നലെ വന്ന ആൾക്കും അത് ചോദ്യം ചെയ്യാം. അതിന് 18 വർഷം മുമ്പ് വരെ ഇവിടെ തുടങ്ങിയ ആൾ വേണോ നിർബന്ധമില്ല അത് ചോദ്യം ചെയ്യാൻ. കാരണം അവന് പിതാവിനെ കുറിച്ചുള്ള എരിവ് നിമിത്തം ആ എരിവ് തിന്നു കളഞ്ഞാൽ അവനത് ചോദ്യം ചെയ്യാം. അതിന് ബോർഡിൽ മെമ്പറാകേണ്ട ആവശ്യമില്ല, ബോർഡിൽ മെമ്പറാകേണ്ട ആവശ്യമില്ല. സീ, ജീസസ് സീൽ, ജീസസിന്റെ സീൽ എവിടെ നിന്ന് വന്നെന്നറിയോ? ജീസസിന്റെ സീൽ വന്നത് ഇതെന്റെ പിതാവിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒരു എരിവ് നമ്മളെ തിന്നു കളയട്ടെ, ഒരു എരിവ് തിന്നട്ടെ. നമ്മൾ ശിഷ്യന്മാർക്ക് തിരിച്ചറിഞ്ഞു. ഇതെല്ലാം കണ്ട ശേഷം പിന്നെ ശിഷ്യന്മാർ ചെന്ന് പറഞ്ഞു യേശുവിനോട്, കർത്താവേ, ഈ ദേവാലയത്തിന്റെ പണി നോക്കിയാൽ എത്ര മനോഹരമാണ്. നിങ്ങളെ തിന്നുന്ന എരിവ് പിതാവിന്റെ ഭവനത്തിൽ നടക്കാത്ത കാര്യം കാണുന്നത് കൊണ്ടുള്ള എരിവായിരിക്കണം. ഞങ്ങളുടെ ഓർഗനൈസേഷനിലെ, ഞങ്ങളുടെ സഭയിലെ ആരടാ എന്നുള്ളതല്ല. ഫ്രൈസലോ, അങ്ങനെ ഒരു സീൽ, എരു എല്ലായിടത്തും കൊണ്ടു നടക്കാൻ കർത്താവേ നമുക്ക് ദൈവം കൃപ തരട്ടെ. എന്റെ ദൈവമേ, നിന്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ നീ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കിയ നിന്റെ ഭവനത്തിൽ നിനക്ക് വേണ്ട മഹത്വം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു കത്തൻ, ബിക്കോസ് യു ആർ മൈ ഫാദർ. അതായിരുന്നു യേശുവിനുണ്ടായിരുന്നു. സമയമില്ല സഹോദരന്മാരെ, ആ ഭാഗങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ലാസ്റ്റ് വൺ, യോഹന്നാൻ 5 31 മുതൽ 34 വരെ.
ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല. എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു, അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിനും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല.
മതി, ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ. ഇതിനോട് ചേർന്ന് എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന പല വചനങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ ഈ ധ്യാനത്തിൽ ഞാൻ ഇത് അവസാനം പറയാൻ ആഗ്രഹിക്കും. എനിക്ക് വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു വചനമായിരുന്നത്. അതിന്റെ 31 തൊട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. വായിക്കണ്ട, നിങ്ങളുടെ തിരുവചന ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കാം. 31, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല. ഇനി നിങ്ങൾ എന്നെ ഒരു 5 മിനിറ്റ് ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവിന് തന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ അത് അസത്യമാകുമോ? ഇല്ല. 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യം. അവർ ചോദിക്കുന്നുണ്ട്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നു? അപ്പൊ യേശു പറയുന്നുണ്ട്, ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമത്രേ. യേശുവിന് തന്നെ കുറിച്ച് സാക്ഷ്യം പറയാം, ഉറപ്പാ. പക്ഷേ സി, എന്താ യേശു അഡോപ്റ്റ് ചെയ്ത മെത്തേഡ്? ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യം അല്ല. എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരുവൻ ഉണ്ട്. നമുക്കെല്ലാവരെയും നമ്മളെ കുറിച്ചൊരു സാക്ഷ്യം നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന സാക്ഷ്യം എന്നാന്നറിയാം നമ്മളെ കുറിച്ച്? ഞാൻ അത്ര മോശമൊന്നുമല്ല, ഞാൻ അത്ര മോശം അല്ല. എല്ലാവർക്കും തങ്ങളെ കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. ഞാൻ എത്ര നാളും കർത്താവിന്റെ വേലയൊക്കെ ചെയ്ത ആളാണ് ഞാൻ. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഒരു പ്രത്യേക നിലവാരത്തിൽ നിലയിൽ പ്രാർത്ഥിക്കുന്ന ആൾക്ക് തന്റെ പ്രാർത്ഥനയെ കുറിച്ചൊരു നല്ല സാക്ഷ്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ ആ നിലയിൽ പ്രാർത്ഥിക്കുന്നവരില്ല. താഴ്മയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ എന്റെ ആ ഒരു നിലയിലുള്ള ഒരു താഴ്മ പൊതുവെ കാണാറില്ല. എനിക്കൊരു പ്രത്യേക താഴ്മയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എന്നെ കുറിച്ച് കൊണ്ടു നടക്കുന്ന സാക്ഷിയാണ്. എനിക്കും അങ്ങനെ ഒരു സാക്ഷിയുണ്ട്. അത് ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. ഞാൻ ശാരീരികമായി കഷ്ടപ്പെട്ട അത്രയും ഈ സഭയിൽ ആരും കഷ്ടപ്പെട്ടിട്ടില്ല. ആസ് ഫാർ ആസ് ദ മിനിസ്ട്രി ഈസ് കൺസേൺ, സുവിശേഷ പേരോടുള്ള ബന്ധത്തിൽ ഇനിയും കഷ്ടപ്പെടുമായിരിക്കാം. അപ്പൊ എന്റെ ഹൃദയത്തിലുണ്ട് യവന്മാരൊക്കെ എന്താ കണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് എന്നെ കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. എന്റെ ഉള്ളിൽ തന്നെ ഞാൻ കുഴപ്പമില്ല, എനിക്ക് കുറച്ചും കൂടെ അറിയാം, ദൈവജനം അറിയാം. ഞാൻ വളരെ പാസീവായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാനാണ് പൊതുവെ ശാന്തനായ ആള്. എന്നെ സംബന്ധിച്ച് എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് കുറച്ചും കൂടെ മറ്റുള്ളവരെക്കാൾ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എനിക്ക് എന്നെ കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 27 വർഷം ഞാനും എന്നെ കുറിച്ച് ഒരു സാക്ഷ്യവുമായിട്ടാണ് നടന്നു പോയത്. പക്ഷെ എന്റെ യേശു, അവനോട് ഒരു പാപവും ഇല്ലായിരുന്നു. അവനൊരു പാപവും ചെയ്തിട്ടില്ല. അവന്റെ വായിൽ ഒരു വഞ്ചനയില്ല. അവൻ വാ തുറന്നാൽ ബോഷ്കല്ല. എന്നിട്ടും അവൻ പറയുക, ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നില്ല. ഫ്രൈസലോ, എല്ലാ ദൈവത്തിന്റെ ദാസന്മാർ, എവരി സെർവൻസ് ഓഫ് ഗോഡ്, എല്ലാ ദൈവത്തിന്റെ മക്കളുമായുള്ളവരെ, നമ്മളെല്ലാവരും ചതിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ഞാൻ പറയാം. നമ്മൾ നാളുകളായി ജീവിച്ചു വരുന്ന ആത്മീയ ജീവിതത്തിന്റെ അവിടെയും ഇവിടെയും നാം കൂടുതലായി മുറുകെ പിടിക്കുന്ന ഭാഗങ്ങളെ വെച്ചുകൊണ്ട് നാം എല്ലാവരും നമ്മളെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞ് അതിൽ നിന്നാണ് നാം ഇൻസ്പയർഡ് ആകുന്നത്. യെസ്. പക്ഷെ യേശു അതും പൊളിച്ചു. യേശു പറയുക, സ്വർഗത്തിലെ പിതാവിൽ നിന്നും എനിക്കൊരു ടെസ്റ്റിമണി എപ്പോഴും ഉണ്ടാകണം. ഹല്ലേലൂയ. ഇത് ഇറ്റ് ഈസ് ഇറ്റ് പോസിബിൾ? എന്റെ സ്വർഗസ്ഥനായ പിതാവ് എന്നെ കുറിച്ച് അകത്ത് സാക്ഷ്യം തരണം. എനിക്ക് ഞാൻ താഴ്മയുണ്ടെന്നുള്ളതാ പൊതുവെ എല്ലാവരും പറയുന്നത്. അതെന്നാന്നറിയാം യേശു പറയുന്നത്? യോഹന്നാൻ മികച്ചവനാ, ഏലിയാവിന്റെ ആത്മാവോടെ വന്നവനാ. അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു, അവന്റെ സാക്ഷ്യം സത്യമാ. എന്നിട്ട് യേശു പറയും, എനിക്ക് മനുഷ്യരുടെ സാക്ഷ്യോട്ട് ആവശ്യമില്ല. മനുഷ്യർ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നതൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുമ്പോ ഒരു പ്രത്യേക സുഖ. മനുഷ്യരുടെ സാക്ഷ്യം, എന്റെ സാക്ഷി, ഈ രണ്ട് സാക്ഷ്യം ഉണ്ടായാൽ ഏത് ഭൂമിയിൽ എവിടെയും കൊലകമ്പനായിട്ട് ജീവിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, എല്ലാവരും എന്നെ കുറിച്ച് പറയുന്നുണ്ട്, ബ്രദർ കുഴപ്പമില്ല കേട്ടോ, നല്ല എന്നെ ചെല്ലുന്നിടത്തൊക്കെ ചെല്ലു പറയും, ബ്രദർ ദൈവനൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി. നമ്മൾ പ്രാർത്ഥിക്കാതെയൊക്കെ ദൈവം സംസാരിക്കാനായി, കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. യോഹന്നാൻ, പ്രിയുള്ള യോഹന്നാൻ ബോഷ്ക്ക് പറയുവോ? ഇല്ല, അവൻ വന്നു തന്നെ സാക്ഷ്യം പറയാനാ. എന്നിട്ട് യേശു പറയാ, അവന്റെ സാക്ഷ്യം എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ സഭയിലെ ഏറ്റവും നല്ല മനുഷ്യന്റെ സാക്ഷ്യം അതുപോലെ നിനക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന ദൈവം പറയുന്നു. ഇനി നിനക്ക് കുഴപ്പമില്ല എന്നൊരു തോന്നലുണ്ട്, നിന്റെ സാക്ഷ്യവും നിന്നെ നശിപ്പിച്ചു കളയും. ബട്ട് എന്റെ പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. യെസ്, ആർ യു ഹംബിൾ ഇനഫ്? അത് ദൈവം നിന്നോട് പറയുന്ന സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് വരുവാൻ താമസമായാൽ, ദിസ് ഇസ് വാട്ട് ഐ ഡിസയർ. ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ സാക്ഷ്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയില്ലത്. എന്നെ ഒരു വ്യക്തിത്വമുള്ളവനാക്കി നിങ്ങളുടെ നടുവിൽ നിർത്തുന്നത് ഞാൻ അകത്ത് കൊണ്ടു നടക്കുന്ന എന്നെ കുറിച്ചുള്ള സാക്ഷ്യവും, ഞാൻ ഈ നാളുകളിൽ കേട്ട യോഹന്നാന്മാരുടെ സാക്ഷ്യവും. അതിനപ്പുറത്ത് ചിലയിടങ്ങളിൽ എനിക്ക് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിക്കുന്നില്ല. ലുക്ക് അണ്ടർ മൈ സൺ, വാട്ട് ഈസ് അഷ്യൂറൻസ്? വാട്ട് ഈസ് ദ ബോൾഡ്നസ്? വാട്ട് എ വിക്ടോറിയസ് ലൈഫ് ഹീ ലെഡ്. അവനെപ്പോഴും പിതാവിൽ നിന്ന് ആ സാക്ഷ്യം കിട്ടിക്കൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. 1996 ആരെങ്കിലും നിങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല കാര്യം മനസ്സിൽ വെച്ചോണ്ട് നിങ്ങൾ ഇന്ന് നല്ലവളാണ് എന്ന് വിചാരിച്ച് നടക്കരുത്. എവരിഡേ ഹിയർ ദ ടെസ്റ്റിമണി ഫ്രം ഫാദർ, യു ആർ ഡൂയിങ് മൈ വിൽ, യു ആർ ഡൂയിങ് മൈ വിൽ. മറ്റെല്ലാവരുടെ സാക്ഷ്യം അസത്യമാ പ്രിയമുള്ളവർ. യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാൾ, തന്നെ കുറിച്ച് പറയാനുള്ള സാക്ഷ്യത്തെക്കാൾ തന്റെ പിതാവിൽ ചാരി, അതായിരുന്നു യേശുവിന്റെ ജീവിതം. അതുകൊണ്ടാണ് ഭൂമിയിലുള്ള ഒന്നിനും യേശുവിനെ പിതാവിനോടുള്ള സ്നേഹത്തിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞില്ല. മനസ്സ് തഴമ്പിച്ചവർ, അശുദ്ധർ, ദൈവത്തിൽ നകന്നു പോയവർ, ദുഷ്കാമങ്ങൾക്ക് തങ്ങളെ തന്നെ വിറ്റവർ, അവരുടെ നടുവിൽ നമുക്ക് ഈ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.